ആമേൻ, പ്രൈസ് ജീസസ്, ഹല്ലേലൂയ. പ്രിയരെ, വീണ്ടും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരസ്പരം കണ്ടുമുട്ടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഈ നാളുകളില് സ്വർഗത്തിലെ ദൈവം ഈ ആത്മീക യാത്രകള് അടിയനെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുന്നത് പിശാചി കെട്ടിയ എല്ലാ കോട്ടകളെയും തന്ത്രങ്ങളെയും ഇടിച്ച്, ദൈവത്തിന്റെ ആത്മാവിൽ ഇടിച്ച് താഴെ ഇട്ട്, മനുഷ്യ ഹൃദയത്തിൽ കെട്ടിയ കോട്ടകളെ ഇടിച്ച് താഴെ ഇട്ട്, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന്റെ ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യന്റെ ഉള്ളിൽ കൊടുത്ത് അവരുടെ ഉടയവനിലേക്ക്, അവരുടെ സൃഷ്ടാവിലേക്ക് ഈ ജനത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതിനെതിരെ നിൽക്കുന്ന ആത്മരാജ്യമുണ്ട്, അതാണ് പിശാചിന്റെ രാജ്യം. ആത്മരാജ്യം ഇവിടെ വിന്യസിച്ചിരിക്കുന്ന ഭൗതികമായ വ്യക്തികളുണ്ട്, അവരാണ് പിശാചിന്റെ മക്കൾ. ഇനി അവരോട് ചേർന്ന് അവരുടെ വലയിൽ അകപ്പെട്ടു പോയ ദൈവമക്കളുണ്ട്. അപ്പൊ ഇവരെല്ലാം ഇതിനെ എതിർക്കുമ്പോ, ഈ വചനം പറയുമ്പോ ചിലരൊക്കെ, ആരൊക്കെ, പിശാചിന്റെ വലയത്തിലായിപ്പോയ, കളയുടെ കൂട്ടത്തിലായിപ്പോയ നല്ല വിത്തുകളും അവരുടെ എല്ലാ ഉള്ളില് ഈ വചനം വീഴുമ്പോ അതിൽ ചിലതൊക്കെ വൺ ബൈ വൺ ആയിട്ട് ക്രിസ്തുവിന്റെ പുറകെ കൂടുകയും അവർ പിതാവുമായി ഒന്നായി ചേരപ്പെടുകയും ചെയ്യും. അപ്പോ ഈ നാളുകളില് പിശാചിന്റെ രാജ്യം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോ എവിടെയാണ് പിശാചിന്റെ രാജ്യം പ്രവർത്തിക്കുന്നത്? ഈ ഭൗതിക കണ്ണുകൾ നോക്കി കാണില്ല, കർത്താവിന്റെ കണ്ണുകളിലൂടെ നോക്കിയ, ദൈവികമായ ആത്മീകമായ കണ്ണുകളിലൂടെ നോക്കി അത് കാണുവാൻ കഴിയും. വിശുദ്ധ ബൈബിളിലൂടെ നോക്കിയാൽ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? പിശാചിന്റെ കിങ്ഡം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതെന്തുകൊണ്ടാ? അവന്റെ കീഴ് വീണു പോയതുകൊണ്ട്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവർ നമ്മളെ അറിയാത്തവരായിരിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പക്ഷേ നമ്മൾ തോറ്റുപോയതുകൊണ്ട് അറിയുന്നില്ല. പക്ഷേ ക്രിസ്തു നമ്മളെ ഇരുത്തിയോടെ നമ്മൾ ഇരുന്നാൽ നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയും. പക്ഷേ ക്രിസ്തു നമ്മളെ ഇരുത്തിയോടത്ത് ഇരിക്കാണ്ടൊക്കെ വണ്ണമുള്ള ബൈബിൾ സത്യം ജനം അറിയണ്ടേ? സത്യം നമ്മളെ അറിയണ്ടേ? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മളെ എവിടെ ഇരുത്തേണ്ടെന്ന് അറിയാമോ? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ചാലക്കുടിയിൽ ഇരുത്തിയിരിക്കുന്നു എന്നല്ല. പിന്നെ ഒന്ന് അറിയാവുന്നവരൊന്ന് അടുത്ത ആളോടൊന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ അവനവനോട് അടുത്തിരിക്കുന്ന ദൂതനോടൊന്ന് പറഞ്ഞേ. ആ ചിലർക്ക് പിടുത്തം കിട്ടി, ചിലർക്ക് പിടുത്തം കിട്ടി. അതെ പിന്നെ ചാലക്കുടി ഇരുത്തിയിരിക്കുന്ന പറഞ്ഞേ, ചാലക്കുടിയിലാണോ ചിന്തിച്ചോണ്ടിരിക്കണേ? സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ സാധനം അകത്തേക്ക് കീർത്തില്ല, ചാലക്കുടിയിലല്ല, സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു, അവിടെ നിന്നൊന്ന് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പോ പിശാചി നിങ്ങളെ ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, അധർമ്മത്തിന്റെ മർമ്മവും ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ എന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ പ്രതിയോഗിയാകുന്ന പിശാചി ആരെ വിഴുങ്ങണം? നിന്നെ വിഴുങ്ങണമെന്ന് പറഞ്ഞ നടക്കണേ, നിന്നെ വിഴുങ്ങണമെന്ന്. അതുകൊണ്ട് നീ നിർമ്മോദനായിരിക്കണം, ഉണർന്നിരിക്കണം, നിർമ്മോദനായിരിക്കണം, ഉണർന്നിരിക്കണം. അപ്പൊ ഇതൊന്നുമില്ലാത്തൊരു ഗ്രൂപ്പാണ് ഇന്ന് എന്റെ സഹോദരന്മാരിൽ നല്ലൊരു പങ്ക്. അതാണ് വളരെ ശ്രദ്ധിക്കുന്നവരുണ്ട്, അവർക്ക് ആയസ്തോ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഭൗതിക മണ്ഡലത്തിൽ നമ്മളെ ഉദുക്കിക്കളഞ്ഞു പിശാചി, അല്ലേ? അവിടെ നിൽക്കരുത്. അത് ഐഹിക മണ്ഡലം, അതായത് ഈ ലോകത്തിന്റെ മണ്ഡലം. എന്നാൽ നമ്മളുടെ മണ്ഡലം സ്വർഗീയമാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഭൂമിയിലെത്ത് തൽക്കാലം മാത്രമാണ്, ഇവിടെ കൂടെ തീരുമോ? അപ്പൊ നമുക്ക് ആള് മാറണ്ടേ? ഒരു ഹോള് മാത്രം മാറിയ മതിയോ? അതോ കുറച്ച് അക്ഷരങ്ങളൊക്കെ പഠിച്ച് തലം വലുതാകിയാണൊരു പണ്ഡിതനാണ്? എബ്രായ, ഗ്രീക്ക്, സകല ഭാഷകൾ, ലാറ്റിൻ, ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ നല്ലതാ. അക്ഷരം ചീർപ്പിക്കും, അനുഗമനം ആളെ മാറ്റും. ആരെ അനുഗമിക്കുന്ന? ക്രിസ്തുവിനെ അനുഗമിക്കുന്ന. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതോറും അക്ഷരജ്ഞാനം അല്ല ആത്മാവിന്റെ ജ്ഞാനം വർദ്ധിക്കും. ദൈവം അതിനകത്ത് വരും കാലങ്ങളൊക്കെ പഠിക്കാം. ആത്മാവിന്റെ ജ്ഞാനം വർദ്ധിക്കും. ആ ആത്മാവിന്റെ ജ്ഞാനം വർദ്ധിക്കുമ്പോ ആ വ്യക്തിയുടെ വാക്ക് കേട്ടാൽ അറിയാം, താഴ്മയുള്ളവനായി 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 സൗമ്യനായി സൗമ്യനായി ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് മാറും. മറ്റോനത്തെയല്ല, നിഗളം വർദ്ധിക്കും. അപ്രിയ സഹോദരങ്ങളെ, രണ്ട് ടൈപ്പ് ഉണ്ട് അറിവുകൾ, രണ്ട് ടൈപ്പ് ഉണ്ട് അറിവുകൾ. ദൈവം അനുവദിക്കുന്നെങ്കിൽ വരും കാലത്ത് നിങ്ങൾ പഠിപ്പിക്കും. ഇപ്പൊ എന്നെ ഏൽപ്പിച്ചാൽ അതല്ല, കാരണം ഇപ്പോൾ ഒരു ആത്മീയ യുദ്ധം നടക്കുകയാണ്. ജനത്തിന്റെ ഉള്ളിൽ പിശാച് ഹൃദയത്തിൽ കെട്ടിയിരിക്കുന്ന കോട്ടകൾ, എന്തിന്റെ കോട്ടകൾ? അവർ ക്രിസ്തുവിൽ ദൈവവുമായി ഒന്നായി തീരണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. യോഹന്നാൻ 17 അധ്യായം 21 വാക്യത്തിലും 23 വാക്യത്തിലൊക്കെ നമുക്ക് കാണാം. ആദ്യം നടക്കാൻ സംഭവിക്കാതെ വെളിയിലിട്ട് അടച്ചു കളയുകയാണ്. യേശുവിനെ കർത്താവെന്ന് വിളിപ്പിച്ച് രക്ഷയുടെ സുവിശേഷം അറിയിച്ച് ദൈവ ഇഷ്ടം എന്താണെന്ന് ഈ ജനത്തെ അറിയിപ്പിക്കാതെ ഇവരെ ഇവിടെ ഏതെങ്കിലും ഒരു ഹോളിലിട്ട് ആരാധിപ്പിച്ച് യേശുവിനെ കർത്താവെന്ന് വിളിച്ച് യേശു വലിയവൻ യേശു നല്ലവൻ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് അവസാനം താൻ ശരീരത്തിലേക്ക് വെച്ച് നല്ലതായാലും ചീതായാലും തക്കവണ്ണം പ്രാപിക്കാൻ തക്കണം. ക്രിസ്തുവിന് അനാഥന്റെ മുമ്പിലേക്ക് വരുമ്പോ ക്രിസ്തു പറയും, എന്നെ കർത്താവേ കർത്താവെന്ന് പറഞ്ഞവനല്ല, എന്നെ ആരാധിച്ചവനല്ല, എന്റെ പിതാവിനെ ഇഷ്ടം ചെയ്തവനാണ് സ്വർഗാധികൾ എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ പിശാചി പറ്റിച്ചു, ഇവരെയൊക്കെ പിശാചി വിഴുങ്ങി. നിർമ്മതനായിരിപ്പ് ഉണർന്നിരപ്പ് നിങ്ങളുടെ പ്രതിയോഗി എന്ന പിശാചി ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് ചുറ്റി തന്നെ നടക്കുന്നു എന്ന വചനം ഇവരെ ശ്രദ്ധിച്ചതേ ഇല്ല. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്നുള്ള ആ വചനം ഇവരെ ശ്രദ്ധിച്ചതേ ഇല്ല. ഇവരുടെ ദൈവദാസന്മാരിൽ നല്ലൊരു പങ്ക് ഈ ജനത്തിന് അതിൻ്റെതായ ബോധം കൊടുത്തില്ല. അവർ പറഞ്ഞു കൈയടിക്കൂ, ഹാലടി പറയും, കുറച്ചുകൂടി ഉറക്കം പറയും, കുറച്ചുകൂടി ഉറക്കം പറയും, കുറച്ചുകൂടി ഉറക്കം പറയൂ, വിളിക്കും, ബദൽ ഇപ്പൊ വീഴും. ജനം വെറും ദോഷന്മാരായി പിശാചിനാൽ അവസാനിക്കുക. അപ്പൊ ഇതിന്റെ നടുവിൽ ചിലതിനെങ്കിലും സുബോധം കൊടുക്കാൻ ഈ സന്ദേശം ഉപകരിക്കും. നല്ലൊരു പങ്ക് ഇതിനെ റിജക്ട് ചെയ്യും. അതുകൊണ്ട് ആദ്യകാലം എനിക്ക് വിഷമമുണ്ടായിരുന്നു, ഇപ്പൊ വിഷമമില്ല. കാരണം കർത്താവ് ആ കാഴ്ച തന്നു. കാരണം മോനെ എല്ലാവരും ഇത് ഏറ്റെടുക്കത്തില്ല. അവർക്ക് ഏറ്റെടുക്കണമെങ്കിൽ ലൗകികമായിരുന്നു നീ പറയണം, ആത്മീയമായിരുന്നു നീ പറഞ്ഞ അവരെ ഏറ്റെടുക്കില്ല. അവർക്ക് ലൗകികമായത് പറയണം, കാരണം അവരുടെ കാഴ്ച ലൗകികമായതിലാണ്. എനിക്കിത് മനസ്സിലായത് വിശുദ്ധ യോഹന്നാൻ പറഞ്ഞപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലായത്. കാരണം പുള്ളി ഈ അനുഭവത്തിലൂടെ പോയതാണ്. പിന്നെ അത് യേശു ഉറപ്പിച്ചപ്പോ യേശു പറഞ്ഞത് തന്നെയാണ് പുള്ളിയും പറഞ്ഞത്. അപ്പൊ എനിക്ക് കൂടുതൽ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അത് അനുവദിക്കും, നാളെ നമ്മളത് കൂടുതൽ അനുവദിക്കും, ഡിസ്കസ് ചെയ്യും. ഹല്ലേലൂയ. യോഹന്നാൻ പറയുന്നൊരു കാര്യം, അവർ നമ്മുടെ വാക്ക് കേൾക്കത്തില്ല, അവർ ഐശ്വര്യമായ വാക്കുകളെ കേൾക്കത്തുള്ളൂ. അപ്പോ ഇതിനാ നമുക്കറിയാം സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും. വഞ്ചനയുടെ ഇംഗ്ലീഷിൽ പറഞ്ഞ സ്പിരിറ്റ് ഓഫ് എറർ ഏതെന്നും നമുക്ക് തിരിച്ചറിയാം. ഹല്ലേലൂയ. യേശു പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവരെ എന്റെ വചനം കേൾക്കത്തുള്ളൂ, അല്ലാത്തവർ കേൾക്കാൻ പറ്റില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം ജനത്തെ, ദൈവരായത്തിന്റെ സന്ദേശം യേശു ക്രിസ്തുവിന്റെ കയ്യിലെ വീശുമുറമാ ജനത്തെ രണ്ടായി മുറിക്കും. കോലാടും ചെമ്മരിയാണ്, കളയും ഗോതമ്പ്, പതിരും ഗോതമ്പ്. അപ്പോ യേശു ക്രിസ്തു വന്നപ്പോൾ ഇതേപോലെ തന്നെയാണ്. ഒരു ചെറുകൂട്ടം യേശുവിന്റെ പുറകെ കൂടി തിരിഞ്ഞുപോയി, ബൊമ്പം കൂട്ടം യേശുവിനെ എതിർത്തു. അപ്പൊ ഈ നാളുകളിൽ ജനരക്തത്തിലൂടെ നമുക്ക് പോരാട്ടമില്ല, നമ്മുടെ പോരാട്ടം പിശാചിനോട് അവന്റെ കിണ്ടത്തോളൂ. അപ്പോ ഈ സന്ദേശത്തിലൂടെ സംഭവിക്കുന്ന അത് തന്നെയാണ്. അപ്പൊ ഇന്ന് ഇതുമായി ബന്ധത്തില് പല ദേവദാസന്മാരും പല മക്കളും ചില സംശയങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പഠിപ്പിച്ചതാണെങ്കിൽ അവർക്ക് അതിന്റെ വ്യക്തത മനസ്സിലാകാത്തത് കൊണ്ട് അവർ വീണ്ടും ട്രിനിറ്റിയെ കുറിച്ചും യേശു ക്രിസ്തു പറഞ്ഞ ഏകസത്യദൈവമായ പിതാവിനെ കുറിച്ചും ഒക്കെ അവർ വീണ്ടും വീണ്ടും സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനറലി എല്ലാവർക്കും വേണ്ടി ഈ വ്യൂസ് എന്താണെന്ന് പറയാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ആ ടൈറ്റിൽ എന്ന് പറയുന്നത് വിവാദമായ ട്രിനിറ്റിയും യേശു ക്രിസ്തു പറഞ്ഞ ഏകസത്യദൈവമായ പിതാവ്. ഓക്കെ. അപ്പോ ഇത് പറയുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ചുകൂടി ആളുകൾക്ക്
ആ ഒരു ക്ലിയർ പിക്ചർ ഇതുമായുള്ള ബന്ധത്തിൽ കിട്ടുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ടൈറ്റിൽ കാണാം, വിവാദമായ ട്രിനിറ്റിയും യേശുക്രിസ്തു പറഞ്ഞ ഏക സത്യദൈവമായ പിത. അപ്പോ ഇതിന്റെ പേരിൽ ക്രിസ്തീയ കോളത്തില് വലിയ ഡിബേറ്റുകളും തർക്കങ്ങളും ഒക്കെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമായിരുന്നു. എന്നാൽ നമുക്ക് ഇവിടെ തർക്കത്തിനോ മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല, കുറെ കൂടി റോഡ് ക്ലിയർ ആയാൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്നതുപോലെ മഞ്ഞൊക്കെ മാറി ക്ലിയർ ആയാലേ. അപ്പൊ നമ്മളുടെ അറിവില്ലായ്മയുടെ തലങ്ങൾ, അതെന്താണ്, അങ്ങനെയാണോ ഇങ്ങനെയാണോ ഏതാണ് ശരി എന്നുള്ള ആ തലങ്ങൾ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ കുറേയും കൂടെ വ്യക്തത കിട്ടും നമുക്ക് ആത്മീയ യാത്രയ്ക്ക്. കാരണം ഇതൊരു യാത്രയാണല്ലോ. ദൈവത്തിന്റെ വചനം പറയുന്നത് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമോട്ടിയുടെ വിരുദ്ധനായുള്ള യാത്രയാണ്. അപ്പോ യാത്രയുടെ നല്ല കാഴ്ച ഉണ്ടാകണം. കാഴ്ചയില്ല എങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടത്തില്ല. നല്ല കാഴ്ച ഉണ്ടാകണം എങ്കിലേ നമുക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ സ്പീഡില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ യാത്ര പോയി കടന്നു വരുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ അല്ല, എനിക്ക് സ്പീഡിലേക്ക് പോകാനേ കഴിയുന്നില്ല. പിന്നെ കാര്യങ്ങൾ ക്ലിയർ ആയപ്പോ, ഇതാ റോഡ് ക്ലിയർ ആയപ്പോ വളരെ സ്പീഡിൽ കടന്നു വരുവാനായിട്ട് അവിടെ കഴിയുണ്ടായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണേ. ഇതൊരു ആത്മീയ യുദ്ധമാണ് കേട്ടോ. ഹല്ലേലൂയ. ആത്മീയുദ്ധമാണ്. ആ ചിലർ ഉറങ്ങുകയല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവർ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ അവർ പോയിരുന്നു ഉറങ്ങി നേടും ഇല്ലേ. നിങ്ങൾ എപ്പോഴും അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് എന്ന് എനിക്ക് മനസ്സിലാവും. ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇതാ ഈ ഒരു തലത്തില് എന്താണ് ഇതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, ട്രിനിറ്റി എന്ന് പറഞ്ഞൊരു വേർഡ് ബൈബിളിൽ ഇല്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് മൂന്ന് വ്യക്തിത്വങ്ങളിലൂടെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഒരു കൂട്ടർ ഈ തൃത്വത്തെ കുറിച്ച് പറയുന്നത്, ഒരു കൂട്ടർ ഏകസത്യ ദൈവമായ പിതാവിനെ കുറിച്ച് പറയുന്നത്, ഏതാണ് ശരി? സഹോദരങ്ങളെ, രണ്ടും ശരി തന്നെയാണ്. പക്ഷേ രണ്ടും ശരിയാകുന്ന രണ്ട് ആംഗിളിൽ നോക്കുമ്പോഴാണ് അതില് എന്താണ് ഈ ഭാഗമൊന്നും ഒന്ന് മനസ്സിലാക്കാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള വിഷയം ഞാൻ നിങ്ങളോട് കുറച്ച് വരുമ്പോ പറഞ്ഞത് കർത്താവ് തന്നെ തന്നൊരു ചിന്തയാണേ. നമ്മുടെ നാട്ടിലെ KSRTC ബസ് ഉണ്ട്, അതിലെ ഡ്രൈവർമാരെയും എയർ ഇന്ത്യയുടെ പൈലറ്റുമാരെയും ഒരുമിച്ച് വിളിച്ച് എങ്ങനെ എഫക്റ്റീവായി പറക്കണം എന്നുള്ള ക്ലാസ് എടുക്കുന്നത് പോലെയാണ് എന്റെ അവസ്ഥ. ഞാൻ കർത്താവോടുള്ള കാര്യം പറഞ്ഞു, KSRTC ഡ്രൈവർമാരെ എല്ലാവരും വിളിച്ചു വരും. അവരെ എവിടെ പോയിട്ടുള്ളൂ? അവര് ഭൂമിയിൽ മാത്രം ഓടിയിട്ടുള്ളൂ. എയർ ഇന്ത്യയുടെ പൈലറ്റുമാരെയും വിളിച്ചു, അവരെ ഭൂമിയിൽ തുടങ്ങും നോടന ഉയരത്തിലേക്ക് പോകും പറക്കുന്നത്. ഇവരെ വിളിച്ച ക്ലാസ് എടുക്കാൻ തുടങ്ങി എഫക്റ്റീവായിട്ട് എങ്ങനെ പറക്കണം. അപ്പൊ ഉടനെ തന്നെ KSRTC ഡ്രൈവർമാരെ ചാടി എഴുതി പറക്കണതിനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിക്കണം. ഞങ്ങൾ പറന്നാ പോകുന്നതാ പിള്ളേര് പറയണേ. ഞങ്ങളെ പറപ്പിച്ചാ പോണേന്നാ പിള്ളേര് പറയണേ. ഇനി ഞങ്ങളെ പറപ്പിക്കുന്ന ക്ലാസ് എടുക്കാൻ പറ്റുന്നു. ഞങ്ങളെ എല്ലാം അറിയാമോ? ഞങ്ങൾക്കെല്ലാം അറിയാം. ഇനി ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങൾ ഭൂമിയിൽ പറപ്പിക്കുക. അങ്ങനെയുള്ളവരോട് ഒന്നും പറയാൻ യാതൊരു വൃത്തിയില്ല. കാരണം അവർ ഓൾറെഡി പറപ്പിക്കുക, അവർക്കെല്ലാം അറിയാം. പക്ഷേ വേറൊരു കൂട്ടരുണ്ട് അനുസരിക്കാൻ തയ്യാറുണ്ടോ? ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ജയിച്ചവരോട് പറയുമ്പോ ഭൂമിയിലെ പറപ്പിക്കല് അതിലൊതുങ്ങി പോകാതെ ഉയരത്തിലേക്ക് പോകാൻ, എവിടെ ഏതുയരത്തിലേക്ക്? നമ്മൾ വീണ്ടും ജനിച്ച നമ്മുടെ പൗരത്വമുള്ള, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്, നമ്മളെ ദൈവം ഇരുത്തിയിരിക്കുന്ന ആ ഉയരത്തിലേക്ക് പോകുവാൻ തയ്യാറുള്ളവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ്. മറ്റുള്ളവര് ഇത് ഏറ്റെടുക്കത്തില്ല. ഗ്ലോറി. അപ്പോ ലോകം കേൾക്കാത്ത, ലോകം അറിയാത്ത ഈ സന്ദേശം ദൈവം നമുക്ക് തരുന്ന എന്തിനു വേണ്ടിയാ? ഓ, ഷാജി ബ്രദർ ഇത് ഗ്രേറ്റ് ആണെന്ന് ഒരു പണ്ഡിതനാണെന്ന് പറയാനല്ല. എനിക്ക് അങ്ങനെയൊന്നും ആരണ്ട. എനിക്ക് ക്രിസ്തുവിൽ എന്റെ പാപ്പയോട് ചേർന്നാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒന്നും ഒന്നും ഒന്ന് ശാശ്വതമല്ല, എല്ലാ ശലോമോൻ പറയുന്ന പോലെ മായ മായ മായ. പിന്നെ ഇവിടെ എല്ലതൊക്കെയോ ദൈവം തന്നതാ, എല്ലാം ദൈവത്തിൻ്റെതാ, എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് ദൈവത്തിന്റെ കാര്യങ്ങളിൽ എത്തിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴിയോ അന്യമായത് വിശ്വസ്തനായാൽ സ്വന്തമായത് ദൈവം തരും. ഹല്ലേലൂയ. അന്യമായത് വിശ്വസ്തനായാൽ സ്വന്തമായത് ദൈവം തരും. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം സ്വർഗത്തിലെ ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തന്മാരെയാണ്, വിശ്വസ്തന്മാർ. കാരണം ഒരു ജോലി നീ ഏൽപ്പിക്കാൻ പോവുകയാ, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ ഒരു ജോലി, എൻലെസ് വർക്ക് നമ്മൾ ഏൽപ്പിക്കാൻ പോവുകയാ. എൻലെസ് വർക്ക് ആൻഡ് എൻലെസ് ലൈഫ്, പിന്നെ എല്ലാം എൻലെസ് ആണ്. അവസാനമില്ലാത്ത നിത്യമായ ജീവൻ, നിത്യമായ ജോലി, ആ പിതാവിനോടുകൂടിയുള്ള നിത്യമായ വാസ. ഹല്ലേലൂയ. എന്തുവാ, അല്പത്തിൽ വിശ്വസ്തനായ അധികത്തിൽ വിചാരം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെതൊന്നും കണ്ട് അതിൽ ആകൃഷ്ടമായി പോകണം. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ ഈ കാഴ്ചപ്പാട് വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് ചിത്രത്തിലൂടെ ഒന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. കാരണം ഈ കാണുന്ന കാര്യം, കേൾക്കുന്ന കാര്യങ്ങളെക്കാൾ കാണുന്ന കാര്യങ്ങൾക്ക് മനുഷ്യ ഹൃദയത്തിൽ കൂടുതൽ ദൃഢതയുണ്ടല്ലോ. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഓ ലോർഡ്, എല്ലാം രണ്ട് വ്യൂസ് ആണ്. ഓൾഡ് ക്രിയേഷൻ വ്യൂ ആൻഡ് ന്യൂ ക്രിയേഷൻ വ്യൂ. ഈ രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴും ഈ രണ്ട് സത്യങ്ങളും ഉണ്ട് നമുക്ക് കേട്ടോ. നീ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർ ഒരു ഭാഗത്ത്, എയർ ബസ്, എയർ ഇന്ത്യ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ വിമാനം ഓടിക്കുന്ന പൈലറ്റ്മാർ വേറൊരു ഭാഗം, ഇത് രണ്ട് ഭാഗം. ഇവർക്ക് രണ്ടുകൂടെ ഒരുമിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു കാര്യമാണ്. നാച്ചുറൽ മാനും സ്പിരിച്വൽ മാനും കൂടെ ഒരുമിച്ച് ക്ലാസ് എടുക്കുകയാണ്. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ നാച്ചുറൽ മാന് ഈ ആത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളത്തില്ല. മനസ്സിലാവുന്നത്? ആത്മാവിന്റെ ഉപദേശം ഒന്നും കൈക്കൊള്ളത്തില്ല. അവരെ കാര്യങ്ങൾ മുമ്പ് തന്നെ പറഞ്ഞു കളയും. നേരത്തെ കേട്ടില്ലേ, ഇതാ ഇപ്പോ ഒരു 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 വ്യക്തിയോട് പറയാണ്, നിങ്ങള് ഇതാ എഫക്റ്റീവായിട്ട് പറക്കുന്നതിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഞാൻ പറയും, താഴെ ഓടിക്കൊണ്ടിരിക്കും, ഞങ്ങൾ പറപ്പിക്കുകയാണ്, ഇനി ഞങ്ങൾക്ക് വേറപ്പിക്കേണ്ട വേറെ ക്ലാസ് ഒന്നും വേണം. അങ്ങനെ പറയുന്നു പോകുന്ന ഒരു തല ഉണ്ടെങ്കിൽ അതൊരു അതൊരു ദോഷത്വം. പകരം ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. അതെവിടെയാണ്? ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കും. കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ അവിടെയാണ് ദൈവം ഇരുത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ആത്മാവിനെ അവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സോണും കൂടി അവരുടെ വരണം. ഏത് ഏത് വ്യക്തിയുടെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച യേശു ക്രിസ്തുവിലൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ വ്യക്തികളുടെ കാര്യമായി പറയുന്നത്, വീണ്ടും ജനിച്ചവരുടെ കാര്യമായി പറയുന്നത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇവിടെ ഓ ഫാദർ, എല്ലാം നമുക്ക് ഇതാ ഇവിടെ രണ്ട് വ്യൂ ആണ്. കഴിഞ്ഞ സന്ദേശം എന്നോട് പറഞ്ഞൊരു കാര്യം, കിണറിന്റെ ഉള്ളിൽ, ഞങ്ങൾ ഞാൻ പണ്ട് ചമ്പക്കരയിൽ ആണ് ഞാൻ വളർന്നത്. അപ്പൊ അവിടെ ഒരു വീടുണ്ട്, ആ വീടിൽ ഒരു കിണറുണ്ട്. ഇപ്പോഴും ആ കിണർ അവിടെ ഉണ്ടാവും, കൊച്ചു കിണർ. അപ്പൊ കൊച്ചു കിണർ, അത് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ വെള്ളം ചീത്തയാകുമ്പോൾ അത് തേകാൻ വേണ്ടി ഇറങ്ങും. അന്ന് ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ, തേകാൻ വേണ്ടി ഇറങ്ങും. അപ്പോ തേകാൻ വേണ്ടി അതിന്റെ അടിയിൽ ആഴത്തിലേക്ക് ഇറങ്ങും, ആഴത്തേക്ക് ഇറങ്ങി വെള്ളം പോയി. അന്ന് മോട്ടറൊന്നും ഇല്ല, മോട്ടറൊക്കെ ഉണ്ടാകുമായിരിക്കും. അന്ന് ഞങ്ങളൊന്നും കേട്ടിട്ടില്ല മോട്ടറിനെ കുറിച്ച്, പമ്പ് ചെയ്യുന്ന മോട്ടറിനെ കുറിച്ച്. അപ്പോ ഇത് താഴെ നിന്ന് വെള്ളം കോരി 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 കളഞ്ഞ അവസാനം വരുമ്പോൾ കുറച്ച് ചെളിയുണ്ട്, അതൊക്കെ വാരി ബക്കറ്റിലാക്കി എടുത്ത് കളയും. അപ്പൊ ലാസ്റ്റ് ചെല്ലുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചില കറുപ്പ് കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോ അതൊക്കെ അതെല്ലാം വാരി കളയും. അപ്പൊ താഴേന്ന് മുകളിലേക്ക് നോക്കും, മുകളിലേക്ക് നോക്കുമ്പോ ആകാശം കാണും. പക്ഷെ ആകാശം കാണുന്ന രണ്ട് സ്ക്രീനിൽ കണ്ടോ, ആകാശം കാണുന്ന ഒരു ചെറിയ കൊച്ചു വട്ടത്തിലാ, ഒരു ബട്ടൺസ് പോലെ ഇരിക്കുള്ളൂ. അപ്പോ അവിടെ നിന്ന് ഞാൻ കാണുന്ന, എനിക്ക് പറയാൻ എന്താ പറ്റിയ, സ്കൈ ഇസ് ലൈക്ക് എ ബട്ടൺ, ആകാശം, നീലാകാശം ഒരു ഒരു ബട്ടൺസ് ആണ്, ബട്ടൺസ് പോലെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ കണ്ട നീലാകാശം തന്നെയാണ്. പക്ഷേ ഒരു ഒറ്റ വിഷയമേ ഉള്ളൂ, എന്റെ കാഴ്ചപ്പാട് ലിമിറ്റഡ്, എന്റെ കാഴ്ചപ്പാട് ലിമിറ്റഡാ. ഈ കൊച്ചു ഷിപ്പാണ് ലിമിറ്റഡ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോ എന്റെ കാഴ്ചപ്പാട് ലിമിറ്റഡ്, കണ്ടത് ആകാശം തന്നെ സത്യമാണ്, പക്ഷേ ലിമിറ്റഡാ. ഇതേപോലെ നമ്മൾ ദൈവത്തെ കാണുമ്പോൾ അതിൽ ലിമിറ്റഡായും കാണാം. പഴയ സൃഷ്ടിയിലൂടെ നമ്മൾ ദൈവത്തെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ലിമിറ്റഡായിട്ടാണ്, തിരുവചനത്തിലെ എഴുത്തുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും, ലിമിറ്റഡായിട്ടാണ്. പക്ഷെ പുതിയ സൃഷ്ടിയിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവത്തെ കാണുന്നത് ലിമിറ്റ്ലെസ് ആയിട്ടാണ് നമുക്ക് കാണുവാൻ ദൈവം തന്നെ കൃപ. അതെങ്ങനെയാണ്? ഞാൻ ആ കിണറിൽ നിന്ന്, ആ കിണറ്റിൽ തേകളൊക്കെ കഴിഞ്ഞിട്ട് കിണറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട്
ഇതാ മുകളിലേക്ക് വന്ന് നോക്കുമ്പോ എന്റെ ഞാൻ കാണുന്നത് ആകാശം ഒരു അംബ്രല പോലെ, എന്റെ വ്യൂ മാറി. ഇപ്പൊ ആകാശം ബട്ടൺസ് അല്ല, ആകാശം ഒരു എൻഡ്ലെസ് അവസാനമില്ലാത്ത കുട പോലെയാണ്. ആ കെറ്റിൽ നിന്ന് വെളിയിലിറങ്ങി ഞാൻ നോക്കിയപ്പോ ആകാശം കാണുന്ന അവസാനമില്ലാത്ത കുട പോലെയാണ്, എൻഡ്ലെസ് അംബ്രല. ഇതായിട്ടാ കാണുന്നത്. പുതിയ സൃഷ്ടിയുടെ കാഴ്ചപ്പാട് ഇങ്ങനെ, പുതിയ സൃഷ്ടികളിലൂടെ ദൈവത്തെ നോക്കുമ്പോ കാഴ്ചപ്പാട് വേറെ. അപ്പൊ പഴയ സൃഷ്ടിയിലൂടെ ദൈവത്തെ നമ്മൾ നോക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദേശം. എന്നാൽ താഴെ നോക്കും, എന്നാൽ പുതിയ സൃഷ്ടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോഴല്ല, സൃഷ്ടിയുടെ ആ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലമായ യേശു ക്രിസ്തു പറയാണ് പിതാവായ ഏക സത്യതയുണ്ട്. രണ്ട് കാഴ്ചപ്പാട്, എന്റെ കാഴ്ചപ്പാടല്ല യേശുവിന്റെ കാഴ്ചപ്പാട്. അപ്പൊ യേശുവിന്റെ കാഴ്ചപ്പാടാണ് തുടർന്ന് എന്റെ കാഴ്ചപ്പാടാണ്, കാരണം എന്റെ തൂക്കുകട്ട യേശുവാണ്. ഹല്ലേലൂയ. അപ്പോ ഈ രണ്ട് വ്യൂ ഉണ്ട്, രണ്ടും ശരിയാണോ? രണ്ടും ശരിയാണ്. ഹല്ലേലൂയ. എന്നാൽ ഒന്ന് ലിമിറ്റഡ് ആണ്, മറ്റത് ദ റിയൽ ട്രൂത്ത്, സത്യമാണ്, അതിന്റെ ഫുൾനെസ്. അതിലേക്ക് മനസ്സിലാക്കുവാണ് ദൈവം നമ്മൾ. അപ്പോ ഒന്ന് ഓൾഡ് ക്രിയേഷന്റെ വ്യൂ ആണ്, പഴയ സൃഷ്ടിയുടെ വ്യൂ ആണ്. മറ്റത് പുതിയ സൃഷ്ടിയുടെ വ്യൂ ആണ്. ഒന്ന് താഴെ നിന്നുള്ള കാഴ്ചപ്പാട്, മറ്റത് ഉയരത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടാണ്. ഒന്ന് ഭൂമിയിലെ പൗരത്വമുള്ളവരുടെ കാഴ്ചപ്പാടാണ്, മറ്റത് സ്വർഗത്തിലെ പൗരത്വമുള്ളവരുടെ കാഴ്ചപ്പാടാണ്. ഒന്ന് ഭൂമിയിൽ മാത്രം ചിന്ത ഒതുങ്ങിപ്പോയവന്റെ കാഴ്ചപ്പാടാണ്, മറ്റത് സ്വർഗത്തിലേക്ക് ചിന്ത മാറിയവന്റെ കാഴ്ചപ്പാടാണ്. ഒന്ന് മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്, മറ്റത് ദൈവത്തിന്റെ കാഴ്ചപ്പാട്. ഒന്ന് ജഡത്തിലെ കാഴ്ചപ്പാടാണ്, ഒന്ന് ആത്മാവിലെ കാഴ്ചപ്പാടാണ്. ഹല്ലേലൂയ. നമ്മൾ എവിടെ നിൽക്കുന്നു അതനുസരിച്ചിരിക്കും. കെനറിന്റെ താഴെ നിന്നാണ് നോക്കുന്നത് ആകാശത്തെ, അത് കെനറിൽ നിന്ന് ഇറങ്ങിയിട്ട് മുകളിൽ നിന്നാണ് നോക്കുന്നത്, അതനുസരിച്ചിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ തർക്കമൊന്നുമില്ല. ഇത് നിങ്ങൾ ആരെങ്കിലും തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല, കാരണം എനിക്കൊരു ടൈമേ ഇല്ല. കാരണം എനിക്കൊരു ലക്ഷ്യത്തിലേക്ക് എന്നെ കർത്താവ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു അതിലേക്കുള്ള ഓട്ടമാണ്, പിന്നുള്ളതിനെ മറന്ന് മുൻപുള്ള ലക്ഷ്യമാക്കി ഓട്ടമാണ്. പിന്നെ അങ്ങനെയുള്ളവരോടൊക്കെ എല്ലാം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇപ്പോഴുള്ള അംശമായ അറിയാം, കണ്ണാടിയിലൂടെ കടമൊഴിയായി. അപ്പോഴും അന്നേരം വരാൻ പോകുന്നൊരു സമയമുണ്ട്, നാം പൂർണമായ അറിയും. അപ്പോ ഇപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, യേശുവിനെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ നമുക്ക് ഡിവൈൻ നോളജ് വന്നോണ്ടേ. That's beautiful. Hallelujah. ദൈവം ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പുറകിൽ വരും. ഡിവൈൻ നോളജ്. ലോർഡ് വി താങ്ക് യു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ചിത്രങ്ങൾ ഇവിടെ കാണാം. പിശാചെ നിങ്ങൾക്ക് സ്കൈ വ്യൂ ഫ്രം എ വെൽ, ഒരു കിണറ്റിൽ നിന്നുള്ള ആകാശത്തിന്റെ കാഴ്ചപ്പാടാണ്. പിശാചെ മരണക്കിണറ്റിലേക്ക് തള്ളിയ പഴയ സൃഷ്ടിയ പഴയ മനുഷ്യന്റെ കാഴ്ചപ്പാട്, അത് ലിമിറ്റഡാണ്. ഇനി ഇതാ പുറത്ത് കിണറ്റിന്റെ വെളിയിൽ നിന്ന് നോക്കുമ്പോ Sky is like an endless umbrella. ഒരു അവസാനമില്ലാത്ത കൊട പോലെ കാണുന്നു. സത്യത്താൽ പുതിയ സൃഷ്ടിയിലേക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവപുത്രന്മാരുടെ, അതായത് പുതിയ മനുഷ്യന്റെ കാഴ്ച, രണ്ടും വേറെ വേറെ. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം തന്ന വചനം കൊടുത്തു കഴിയുമ്പോൾ ഇവരുടെ ലെവല് മാറ്റപ്പെടുവാനായിട്ടിടയാണ്. ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോ, ഓ ലോർഡ് ഐ ലവ് യു, അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ നമുക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവന് ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പങ്കിച്ചു. അപ്പൊ നമുക്കിവിടെ കാണാം, രണ്ട് കൂട്ടരായിട്ട് തിരിയുക, ജനം രണ്ട് കൂട്ടരായിട്ട് തിരിയുക. ഈ രണ്ട് കൂട്ടരായിട്ട് ജനം തിരിയുമ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഏത് കൂട്ടത്തിൽ പെടുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ കാഴ്ചപ്പാടിന്റെ അവസ്ഥ, നമ്മൾ ഏത് കൂട്ടത്തിൽ ഇരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ കാഴ്ചപ്പാടിന്റെ അവസ്ഥ. ഒന്ന് നമ്മൾ ലിമിറ്റഡ് ആയിരിക്കും, മറ്റത് അതിന്റെ പൂർണ്ണതയിലായിരിക്കും. അപ്പോ യേശുക്രിസ്തു ഇവിടെ കൊടുത്തത് പിതാവ് കൊടുത്ത വചനമാണ് കൊടുത്തത്. നേത്രവചനം പറയുന്നു, നിന്റെ വചനം വന്നോ സത്യം. അപ്പൊ യേശു ഇവിടെ വന്നിട്ട് എന്താ കൊടുത്തെ? സത്യം കൊടുത്തു. അതുകൊണ്ട് യേശു പറയുന്നത് ഞാൻ തന്നെ വഴി സത്യം ജീവിതമാണ്. യേശു വന്നിട്ട് പിതാവ് തന്റെ ലയിപ്പിച്ച സത്യം ജനത്തിന് കൊടുക്കുക. അപ്പൊ ആ സത്യത്തെ അവർ സ്വീകരിക്കുമ്പോ
അവര് സത്യത്തെ സ്നേഹിക്കുകയും സത്യത്തെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവര് ആളുമാരുടെ തലത്തിലേക്ക് മാറുകയാണ്. ഇനിയും ഭൂമിയിലുള്ള ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കുക. അപ്പൊ ജനം രണ്ടു കൂട്ടരും ഒന്നി പറഞ്ഞ നാലാമത്തെ അഞ്ച് ആറ് വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഓ ലോർഡ് ഐ ലവ് യു. ദേവദാസന്മാർ ആരെങ്കിലും അടുത്തേക്ക് വായിക്കാം. നാലിന്റെ അഞ്ച് ആറ് അവർ എഴുതിയിരിക്കുകയാണ്, അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കും, ലോകമാരുടെ വാക്ക് കേൾക്കും. അപ്പൊ ജനം രണ്ട് ഗ്രൂപ്പാണ്. ശ്രദ്ധിച്ചേ, അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കും, ലോകമാരുടെ വാക്ക് കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിലുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിലെ ആത്മാവ് ഏതൊരു വഞ്ചനയുടെ ആത്മാവ് ഏതും നമുക്ക് ഇതിനറിയാം. അപ്പോ ജനം രണ്ട് ഗ്രൂപ്പായി മാറുകയാണ്. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവം അല്ലാത്തവനെ കേൾക്കുന്നില്ല. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ വാക്കുകൾ അവിടെ നിന്ന് വരുന്നേ, ഭൂമിയിൽ നിന്ന് വരുന്ന വാക്കുകളല്ല. കാരണം ഞങ്ങളുടെ കൂട്ടായ്മ അവിടെ ഒന്നാം വാക്യം പറയുന്നു, യോഹന്നാൻ പറയുകയാണ് ഒന്നാം വാക്യത്തിൽ. ഞങ്ങളുടെ കൂട്ടായ്മ എവിടെയാണെന്നറിയാമോ? ഒന്നാം വാക്യം ഒന്നാമധ്യായം മൂന്നാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങൾ കണ്ടും കേട്ടും ഉള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനെ നിങ്ങളോട് അറിയിക്കുന്നു. ഹല്ലേലൂയ. ദേവസ്വം അതെങ്കിലും എടുത്തേക്ക് വായിക്കണോ?
ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു.
ശ്രദ്ധിച്ചു സഹോദരങ്ങളെ, അപ്പൊ കൂട്ടായ്മ മാറിയ ഒരു വ്യക്തിയാണ് യേശു യോഹന്നാൻ. അപ്പൊ അദ്ദേഹം പറയാണ്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ആരോ എവിടെ അറിയിക്കുന്നത്, കണ്ടും കേട്ടു എവിടുന്ന കണ്ടും കേട്ടതും പിതാവിനോടും പുത്രനായ ക്രിസ്തുവിനോടും. അവിടുന്ന് തന്റെ ആത്മാവിനെ കണ്ടും കേട്ടുമുള്ളതാണ് അറിയിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുവാൻ, ഉയരത്തിലുള്ള ഈ സന്ദേശം മനസ്സിലാക്കുവാൻ ഭൂമിയിലുള്ള ജനമനുഷ്യർക്ക് കഴിയുകയില്ല. അവരൈഹികന്മാരായതുകൊണ്ട് അവർ ഐഹികമായി സംസാരിക്കും, എന്നാൽ ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കും. അപ്പോ ജനം രണ്ടായിട്ട് മാറുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഭൂമിയിൽ ഒതുങ്ങിപ്പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ ഉയരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗദൈവം ആഗ്രഹിക്കുക. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഉയരത്തിലേക്ക് കടന്നു വരുവാനായിട്ടറിയാം. അപ്പൊ ഈ ഒരു കാര്യം കൂടി നമുക്ക് കൊളോസ്യലേഖനം മൂന്നാം അധ്യായം, സോറി, ആ കൊളോസ്യലേഖനം മൂന്നാം അധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യം വായിച്ചു.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ.
ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ആര്? വീണ്ടും ജനിച്ചവർ, യേശു ക്രിസ്തുവിലൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റവർ. അപ്പോ നമുക്ക് പലപ്പോഴും ഈ വചനം അനുസരിക്കാനുള്ള മനസ്സില്ല. നമ്മളുടെ നല്ലൊരു പങ്ക് ദൈവദാസന്മാർക്ക് ഉയരത്തിലുള്ള സംഭവത്തെ കുറിച്ച് അറിയില്ല, സ്വർഗത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയത്തില്ല, ദൈവരാജ്യത്തിലെ കാര്യങ്ങളെ കുറിച്ച് അറിയത്തില്ല. അവരെ അവരുടെ അറിവില്ലായ്മയെ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ആത്മീയ അറിവായി മാറ്റുന്നതിന് പകരം ജനത്തെയും അവരുടെ തലത്തിൽ കെട്ടിയിട്ടു. കാരണം ഏതൊരു ശിഷ്യനും മാക്സിമം വളർന്നാൽ ഗുരുവിനെ പോലെ തോന്നും. യോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായം, അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഭൂമിയിലുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? മൂന്നാമത്തെ 12 വാക്യം നമ്മൾ വായിക്കുമ്പോ ഒന്ന് വായിച്ചാട്ടെ.
ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും?
സഹോദരങ്ങളെ, ഇതാ ശ്രദ്ധിച്ചേ, ഭൂമിയിലുള്ളത് അതായത് ഐഹികമായ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ യേശു സ്വർഗത്തിലെ കാര്യം നമ്മൾ പറഞ്ഞ് തരാനാണ് ആഗ്രഹിച്ചത്, അതാണ് നിത്യമായത്, ബാക്കിയൊക്കെ താൽക്കാലികമാണ്. എന്നാൽ ജനത്തിന്റെ ആ പിശാചിന്റെ കിങ്ഡം എപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന കാര്യം ചിന്തിക്കാതെ പിശാചിന്റെ കിങ്ഡത്തിന്റെ പ്രവർത്തനം ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പ്രവർത്തനത്തെ മനുഷ്യ ഹൃദയത്തിൽ ഫ്രീസ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാതെ മനുഷ്യനെ തന്റെ സ്വയത്തിലേക്ക് പിശാചി കൊണ്ടുവന്ന് അവനവിടെ കെട്ടി ഇത് മനസ്സിലാക്കി സ്വയത്തെ ത്യജിച്ച് യേശുവിനെ അനുഗമിച്ച പിതാവുമായി ഒന്നായി തീരേണ്ട ആ ദൈവ ഇഷ്ടത്തിലേക്ക് വരാതെ
ജനത്തെ തങ്ങളുടെ ജനീക കാര്യങ്ങളുടെ ആ സാഫല്യത്തിനായി ഉപയോഗിച്ച് അവരെ മെർച്ചൻഡൈസ് ചെയ്യുന്നുള്ള ഇംഗ്ലീഷ് വേർഡ്, അവരെ മെർച്ചൻഡൈസ് ചെയ്ത് ജനത്തെ ഈ ഭൂമിയിൽ ജനത്തിൽ കെട്ടിയിട്ട ദൈവദാസന്മാർ മാനസാന്തരപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ വളരെ വലിയതാണ്. അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേശക്കാരാകരുത്. യാക്കോബ് 3:1 നല്ല വേലയാ, പക്ഷേ നമ്മുടെ സ്വന്തം കാര്യ താല്പര്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കരുത്. ഇത് ജീവന്റെ മാർഗമാണ്, ജനത്തെ ജീവനിലേക്ക് ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് എത്തിക്കണം. തുടർന്ന് തെറ്റായി പഠിപ്പിച്ച കാര്യങ്ങളെ തെറ്റായി തെറ്റാണെന്നതിനെ സമ്മതിച്ച് ക്രിസ്തുവിലൂടെ ജനം പിതാവുമായി ഒന്നാകാനുള്ള വഴി പറയുമ്പോൾ അതിനെ തടയാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശിക്ഷ സത്യത്തെ അനീതി കൊണ്ട് തടുക്കുന്ന ഏവരുടെയും ശിക്ഷ ഭയങ്കരമാണ്. സഹോദരങ്ങളെ, ഈ ബൈബിൾ ഇല്ലാത്ത എന്തെങ്കിലുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നെങ്കിൽ നിങ്ങളെനിക്ക് ചൂണ്ടിക്കാണിക്കാം, അല്ല എങ്കിൽ മനംതിരിയുക. ഏതൊരു ദൈവദാസന്റെ സ്നേഹത്തിൽ പറഞ്ഞു തരുന്ന കാര്യമാണിത്. ആരുടെ അംഗീകാരം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ ദൈവത്തിൻ്റെതല്ല. പക്ഷെ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ദൈവവുമായി ഒന്നായി തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൽ ഒന്നും പറഞ്ഞു, പിതാവേ ഞാൻ അങ്ങനും അങ്ങനെയുമായിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നായി തീരണം. ഈ ലക്ഷ്യത്തിലേക്ക് യാത്രയാകണം. അല്ലാതെ 3 ആരാധന പാട്ട് പാടി, ഒരു സങ്കീർത്തനം വായിച്ച്, ആശീർവാദം കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. കൂടുതൽ കൂടുതൽ പ്രസംഗവേദികൾ കിട്ടാൻ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവസാനം പ്രസംഗത്തെ വളച്ചൊടിക്കുന്നതല്ല യഥാർത്ഥ ദൈവദാസൻ ചെയ്യുന്നത്. ദൈവം എന്താ കൽപ്പിച്ചോ ഈ ലോകത്തിലേക്ക് വിളിച്ചു പറയുക. മനുഷ്യൻ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും, അടുത്ത പ്രസംഗത്തിന് അവസരം തന്നാലും അവസരം തന്നില്ലേലും, മനുഷ്യന്റെ ദാസന്മാരാകരുത്, ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുക. അതിന്റെ വില, പ്രിയ ദൈവദാസന്മാരെ, നിങ്ങൾ ഇപ്പോഴല്ല, നിങ്ങൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കാൻ ചെല്ലുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനിയും ഭൂമിയിലുള്ള ഉയരത്തിലുള്ളവരെ അന്വേഷിപ്പിൻ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ നിർത്തിയിരിക്കുന്നു, ഉയരത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇതാ ദൈവത്തിന്റെ വചനം. നമുക്ക് ഇപ്പൊ വായിച്ച ഭാഗത്തിൽ നമ്മള് കൊളോസ്സി ലേഖനമാണ് നമ്മൾ വായിച്ച്, അതിന്റെ 3 അതിന്റെ 1 നമ്മൾ വായിച്ച്, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള ഉയരത്തുള്ള അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ള ഉയരത്തുള്ള തന്നെ ചിന്തിപ്പിൻ. എന്നിട്ട് പറയാണ്, നിങ്ങൾ മരിച്ചു. കാരണം എന്താ? നിങ്ങൾ നിങ്ങളുടെ പഴയ വ്യക്തിത്വം മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ നമ്മുടെ ജീവൻ മറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ആയിരിക്കുന്ന സ്ഥലം സ്വർഗമാണ്. പുതിയ സൃഷ്ടിയിൽ ആത്മാവിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലം സ്വർഗമാണ്. നമ്മുടെ പൗരത്വം അവിടെയാണ്. എഫേസ്യ ലേഖനം 2 അതിന്റെ 6-7 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ.
ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു.
ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി. എന്റെ സഹോദരങ്ങളെ, നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി. ഈ ഒരു ബോധം കുഞ്ഞുങ്ങളെ നിങ്ങൾക്കുണ്ടോ? അതോ ഞാനിപ്പോഴും ചാലക്കുടിക്കാരത്തിയാണ്, ഞാനിപ്പോഴും ഇതാ തൃശ്ശൂർകാരനാണ്, ഞാനിപ്പോഴും ഇതാ സിഡ്നിക്കാരനാണ്, ഓസ്ട്രേലിയക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാട് സ്വർഗീയമായോ? ഇപ്പോഴും ഭൂമിയിൽ ഇരിക്കുന്ന കാഴ്ചപ്പാടല്ലേ? ഇതാണ് വ്യത്യാസം. കാഴ്ചപ്പാട് മാറുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. കാഴ്ചപ്പാട് മാറണം. സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3 അതിന്റെ 20 വാക്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവർ സിറ്റിസൺഷിപ്പ്. ഹല്ലേലൂയ. നമ്മൾ സ്വർഗീയ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ റൈറ്റ്സ് ഉണ്ട്. റൈറ്റ്സ്, റൈറ്റ്സ് ഉണ്ട്, സ്വർഗീയ റൈറ്റ്സ് ഉണ്ട്. നമ്മുടെ പൗരത്വ സ്വർഗത്തിൽ, നമ്മുടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. ഇനി നമുക്ക് നിങ്ങൾക്ക് ഏത് ആംഗിളിൽ ചിന്തിക്കണം? കെന്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ഉള്ളിൽ നോക്കുന്ന പോലെ നോക്കണം, കെന്റിന്റെ പുറത്തുനിന്ന് ഉയരത്തിൽ വന്ന് നോക്കണമെന്ന് നോക്കണം. നമ്മുടെ കാഴ്ചപ്പാട് മാറണം, കാഴ്ചപ്പാട് മാറണം. ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്കിനി അതല്ല എങ്കിൽ അതിന്റെ മുകളിൽ വായിക്കണം. അതിന്റെ മൂന്നിന് 19 വായിച്ച് ഇവ വായിച്ചത് തൊട്ട് മുകളിൽ നമ്മുടെ പലത് സ്വർഗത്തിലാകുന്നുണ്ടെന്നതിന്റെ മുകളിൽ.
അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു.
ശ്രദ്ധിച്ചേ, അതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് പറയാണ്. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, അവരുടെ അവസാനം നാശം, കാരണം അവരുടെ ദൈവം വയറ്. അതിന്റെ അർത്ഥം ഇതിന്റെ പുറകെയാണ് ഓട്ടം എന്ന്, എപ്പോഴും ഇതിന്റെ പുറകെ മാത്രം ഓട്ടം. ഇതാണ് അവരുടെ ഹൃദയത്തിലെ ലക്ഷ്യം, മനുഷ്യരാലുള്ള മാനം ഇതിന്റെ പുറകെ, അവരുടെ അവസാനം നാശം. അപ്പോ ഈ നമ്മുടെ ചിന്ത നമ്മളുടെ നാശത്തിനും കാരണമാണ്, നമ്മുടെ ചിന്ത നമ്മളുടെ നിത്യമായ ജീവൻ ഉയർച്ചയ്ക്കും കാരണമാണ് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ്, അവരുടെ ചിന്ത, അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു, ലജ്ജായുള്ളവർക്ക് മാനം തോന്നുന്നു, അവരുടെ ദൈവം വയറ്, അവരുടെ അവസാനം നാശം. അപ്പൊ നമ്മൾ നിങ്ങൾ പലരും പറയുന്നത് ഞങ്ങളുടെ ദൈവം വയറുന്നില്ല, നമ്മുടെ ചിന്തയാണ് നമ്മുടെ ദൈവത്തെ തീരുമാനിക്കുന്നത്. വചനം ശ്രദ്ധിച്ചോ, നമ്മുടെ 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 വാക്കുകളൊന്നുമല്ല, നമ്മുടെ ചിന്ത, നമ്മുടെ ചിന്ത നമ്മുടെ ജീവിതത്തെ കാണും, നമ്മുടെ ചിന്ത നമ്മുടെ ജീവിതത്തെ കൊണ്ടു. അപ്പോ നമ്മുടെ കാഴ്ചപ്പാട് ഇനി ഭൂമിയിൽ നിന്നല്ല, ഉയരത്തിൽ നിന്നാകട്ടെ. അപ്പൊ സഹോദരികളെ, ഈ പറഞ്ഞ വചനമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ബൈബിളില്, നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ആ ഒരു തലത്തിലേക്കാണ്. ഹല്ലേലൂയ. ഇനി ഇതുമായുള്ള ബന്ധത്തില് ഓ ഫാദർ, ഐ ലവ് യു. വീണ്ടും ചില ചിത്രങ്ങളിലൂടെ നിങ്ങൾ കൊണ്ടുപോയാൽ ഇക്കാര്യം കുറച്ചൊക്കെ മനസ്സിലാവും. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട് ചേരാനൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരെയും ക്രിസ്തുവിനോട് പിതാവിലേക്ക് എത്താൻ റോഡ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക, ആത്മീക റോഡ് ഒന്ന് ക്ലിയർ ചെയ്ത് നിങ്ങൾ ഓരോരുത്തരെയും ക്രിസ്തുവിൽ പിതാവിനോട് ചേർക്കുക. ഹല്ലേലൂയ. പിശാചിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും എന്തെങ്കിലും വിശ്വാസം ഇട്ട് തന്നിട്ട് നിങ്ങളെ ക്രിസ്തുവിനോട് പിതാവിനോട് ചേർക്കാത്ത തലത്തിലെ അവസാനിപ്പിക്കുക, ലക്ഷ്യത്തിലെത്തിക്കാതെ അവസാനിക്കുക. അങ്ങനെ ആകരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ബൈബിളിൽ നമ്മളോട് ആവശ്യപ്പെടാത്ത കാര്യങ്ങളെ ഒഴിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം ഏറ്റെടുക്കുക. ഒരു അത്ലറ്റ്, അതായത് ഒരു ഒളിമ്പിക്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒളിമ്പിക്സിലെ സ്വർണം നേടാൻ വേണ്ടി, മെഡൽ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു അത്ലറ്റ്, ഇത് തനിക്ക് നമ്മളൊക്കെ കഴിക്കുന്നത് പോലെ എന്ത് കിട്ടിയാലും വായു വിളിച്ച് കഴിക്കാൻ നോ പ്രോബ്ലം, അത് പാപമൊന്നുമല്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യില്ല, അത് കഴിക്കില്ല. കാരണം അവർക്ക് ഇന്നത് 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 മാത്രം തങ്ങൾ ലക്ഷ്യം നിറവേറ്റുവാൻ, ആ മെഡൽ കിട്ടുവാൻ എന്നൊക്കെ വേണം, തങ്ങൾ എങ്ങനെയൊക്കെ സൂക്ഷിക്കാമോ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം ക്ലിയർ ആയിട്ടുള്ള ആഹാരം, പോഷക ഗുണമുള്ള ആഹാരം സമയാസമയങ്ങളിൽ കഴിച്ച് വേണ്ട രീതിയിൽ എക്സസൈസ് എടുത്ത് അതിന്റെ ട്രെയിനിങ്ങുകളൊക്കെ എടുത്ത് ഇത് ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. ഇതേപോലെ വേണം നമ്മൾ ഓരോരുത്തർ അനാവശ്യമായതെല്ലാം ജീവിതത്തിൽ മാറ്റണം. മറ്റു ലോക മനുഷ്യരെ പോലെ ജീവിക്കാനുള്ളതല്ല നമ്മൾ. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മ ആദ്യം തന്നെ പിതാവിനോട് അനുബന്ധമായ ക്രിസ്തുവിനോട് കൂടി ആകണം. ആത്മാവ് പറയുന്ന എങ്കിലേ കേൾക്കാൻ പറ്റും. ഇന്നത്തെ ദേവദാസന്മാരോട് നല്ലൊരു ആത്മാവ് പറയുന്ന കേൾക്കാൻ പറഞ്ഞു, അവര് പറയും ഞങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കണം, പിതാക്കന്മാരെ എഴുതിയിട്ടുണ്ട്, അന്ന് ഇന്ന കമ്മിറ്റി കൂടി ഇന്നത് തീരുമാനിച്ചതാ. അവർക്ക് അകപ്പാട് അറിയാവുന്നത് ഇതാ 5 or 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ 100 വർഷം മുമ്പ് മനുഷ്യരെ എഴുതി വെച്ചതോ ആര് ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ലൈവാണ്, നമ്മൾ സ്വർഗത്തിൽ നമ്മൾ ഇരുത്തിയിരിക്കുകയാണ്, പിതാവും പുത്രനും ഉള്ള മണ്ഡലത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അവിടെ ആത്മാവ് പറയുന്നത് നമുക്ക് കേൾക്കുവാനും കഴിയും. ഇതുപോലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ഇതാ ഞങ്ങൾ അവിടെ കണ്ടും കേട്ടും ഉള്ളത് നിങ്ങളോട് അറിയിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. ഈ ഒരു തലത്തിൽ സംസാരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കും. സഭയ്ക്ക് ഈ നാളിൽ ദൈവം അതിനെ ഉണർത്തും. കാരണം ഇനി അധികം ദിവസങ്ങളില്ല യുഗം ക്ലോസ് ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. അവർ ഐക്യതയോടെ സംസാരിക്കും. അവർ സൈക്കോളജി അല്ല പറയുന്നത്, അവർ ആത്മാവിന്റെ ചിന്തകളാണ് ജനത്തെ അറിയിക്കുന്നത്. അവർ മറ്റു പ്രസംഗങ്ങളെ കേട്ട് കോപ്പി അടിച്ച് അത് എഴുതി ഇതും എഴുതി അതിന്റെ കൂടെ ഞങ്ങൾ കുറച്ചുകൂടി കൂട്ടിച്ചേർത്ത് അത് എന്റേതെന്ന് പറഞ്ഞ് അടിച്ചുവിടുക എല്ലാവരും ചെയ്യുന്നേ. ഇന്ന് പലരും ചെയ്യുന്നതാ. കഴിഞ്ഞ ദിവസം ഒരാളൊരു പ്രസംഗം അയച്ചു. പ്രസംഗം അയച്ചപ്പോ അതിൽ കൂടുതൽ ഞാൻ കണ്ടത് ഈ വായിൽ നിന്ന് ദൈവം പുറത്തേക്ക് പോയതാ കണ്ടെ. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ കൂട്ടിച്ചേർന്ന് ഇവിടെ കൂട്ടിച്ചേർന്ന് തന്റേതെന്ന് പറഞ്ഞ് അടിച്ചുവിടുക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോ ദൈവം അറിയുന്നു നമുക്ക് എവിടെ നിന്നാ കിട്ടിയെന്നുള്ളത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അത് സംസാരിക്കുക. സത്യവചനം അറിയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അവിടുന്ന് കേട്ടാൽ ഇവിടുന്ന് കേട്ടാൽ. എന്നാൽ നമ്മുടെ ഹൃദയം പറയുന്നത് എന്നിൽ നിന്ന് ഉറപ്പെട്ടതാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മുടെ പ്രതിഫലം പോയി, പ്രതിഫലം പോയി. പകരം കാരണം എല്ലാം ദൈവം അറിയുന്നു. നമ്മൾ പറയുന്നത് പിശാചും തൊട്ടടുത്തേക്കുന്ന അറിയും. അപ്പൊ നമ്മുടെ മനോഭാവം ഇതാ ഞാൻ പഠിച്ചതാ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചതാ എന്നുള്ള മനോഭാവമായിരിക്കണം. അല്ലെങ്കിൽ പിശാച് അവിടെ നിന്ന് എന്നാ പറയണേ, കഴിഞ്ഞ ദിവസം ആ സഹോദരന്റെ പ്രസംഗം കോപ്പി അടിച്ചതേ ഇവൻ പറയണ. അങ്ങനെ ആകരുത്. ഇത് ഞാൻ എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് നല്ലൊരു പങ്കും ഞാൻ പറയും ചിന്തിക്കുകയാണെങ്കിൽ ഓരോ 80-85% അധികവും ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. എന്നാൽ അതിന് ഒരല്പം എന്നെ പഠിപ്പിച്ച ഞാൻ കേട്ടിട്ടുള്ള ദൈവദാസന്മാരുടെ സന്ദേശം ഒക്കെ അതിൽ കയറി വരാം. പ്രിയ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ആ യോഹന്നാനെ പോലെ ആയിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. അവിടെ കണ്ടും കേട്ടുമുള്ള ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ അതിൽ നടന്നാൽ അതിന്റെ അർത്ഥം വചനം പ്രാക്ടിക്കലി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ ഭൂമിയിൽ മാത്രം ഒതുങ്ങിപ്പോ. അങ്ങനെ ആകരുത്, അങ്ങനെ ആകരുത്. കാരണം ഇതല്ല നമ്മുടെ നമ്മുടെ എക്സാം. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറയുമ്പോൾ ഇത് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദൂതന്മാരെ ചുറ്റുമുണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയം എപ്പോഴും നിർമ്മലമായിരിക്കും. നമ്മൾ പറയുന്ന സത്യമായിരിക്കും, ഇന്റഗ്രിറ്റി. നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ളതും അതോടൊപ്പം നമ്മളിലൂടെ കടന്നു വരുന്നതും എല്ലാം സ്വർഗത്തിലെ ദൈവം നോക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ന്യായ ദിവസത്തെ കണക്ക് കൊടുക്കേണ്ടവരായിട്ട്. അപ്പോൾ ആസ് ഇറ്റ് ഈസ് കാര്യങ്ങളെ അറിയിക്കുക, ദൈവത്തിന് കാര്യങ്ങളെ കേൾക്കുക, അത് ആസ് ഇറ്റ് ഈസ് അറിയിക്കുക. താങ്ക് യു. ഇപ്പോഴത്തെ ഞാൻ താങ്ക് യു പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തും, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തും. അതിനെനിക്കൊരു ഉത്തരം നൽകി. ഞാൻ ചോദിച്ച ചോദ്യം, കർത്താവേ ഞാൻ പറയുന്നത് എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? കർത്താവ് എന്നെ തിരിച്ചു പറഞ്ഞത്, നിന്റെ ഹൃദയത്തിലെ ചിന്ത ആസിറ്റിസ് എന്ന് പറയുന്നു. അതിനെ ഞാൻ തിരിച്ച് താങ്ക് യു പറഞ്ഞു. അപ്പോ നമ്മുടെ കൂട്ടായ്മ എപ്പോഴും ദൈവത്തോടു കൂടി ആയിരിക്കണം. നിങ്ങളോട് മിണ്ടാത്ത ദൈവമാണോ നിങ്ങളുടെ ദൈവം? അങ്ങനെയാകരുത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് സംസാരിച്ചു. അത് യേശു പറയാണ്. നമ്മൾ പലവരും പ്രാർത്ഥിക്കുന്ന പോലെ അത് പ്രാർത്ഥിച്ചു 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 അവസാനം സമയമില്ല, ആമേൻ. ഫോൺ എടുത്തിട്ട് ഹലോ എന്തുകൊണ്ട് വിശേഷം, സുന്ദനല്ലേ, അവർക്ക് സുന്ദനല്ലേ, ഇവർക്ക് സുന്ദനല്ലേ, അത് ചെയ്തോ, ഇത് ചെയ്തോ, മറ്റത് ചെയ്തോ, ഇത് തരണേ, മറ്റേ തരണേ, മറ്റേ തരണേ, ആമേൻ. മറ്റേ ആൾക്ക് പറയാൻ സമയം കൊടുക്ക, അപ്പുറത്തേക്ക് ആൾക്ക് പറയാൻ സമയം കൊടുക്ക. ഇതേപോലെ നമ്മൾ ദൈവസന്ധിയിൽ ഇരിക്കുമ്പോ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ സമയം കൊടുക്ക്. ദൈവത്തോട് സംസാരിക്കും, നമ്മൾ ചിന്തിക്കുന്ന പോലെ സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, സംസാരിക്കും. നമ്മൾ ഭയങ്കര തിരക്കായിട്ട് അഭിനയിച്ചാൽ സംസാരിക്കത്തൊന്നുമില്ല. ദൈവം സംസാരിക്കും, ദൈവ സ്നേഹനിധി അധികമാണ്. പിന്നെ സംസാരിച്ചത് ദൈവം സംസാരിച്ച വേറെ ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. ഇവനോട് അല്ലെങ്കിൽ ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തിക്കും, എല്ലായിടത്തും എത്തിക്കും, ഉള്ളവര് വീണ്ടും കൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിച്ചു വരണം, നമ്മൾ ശ്രദ്ധിച്ചു വരണം. ഈ ബുക്ക് ഓഫ് റെവലേഷൻ ക്ലാസ് എടുക്കുവാനായിട്ട് എന്നെ ഒരിക്കലും ദുബായിലൊരു ടീം വിളിച്ചു. ആ ദുബായിലൊരു ടീം വിളിച്ചപ്പോ എനിക്ക് ബുക്ക് ഓഫ് റെവലേഷനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് അറിയത്തില്ല, വർഷങ്ങൾക്ക് മുള്ള കാര്യമാണേ. അപ്പൊ ഞാൻ എറണാകുളം OME പോയിട്ട് കുറെ ബുക്ക് ഓഫ് റെവലേഷനെ പ്രസംഗിച്ച പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു, CD വാങ്ങിച്ചു. ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോ തന്നെ അങ്ങനെ കൺഫ്യൂഷൻ ആയി. ഓരോരുത്തരും പറഞ്ഞത് അവരവരുടെ വ്യൂ ആണ്. അതാ പറഞ്ഞത് മാറ്റി വെക്കാൻ പറഞ്ഞു, ഞാൻ മാറ്റി വെച്ചു. ഇത് ദൈവം പഠിപ്പിക്കാൻ തുടങ്ങി, ദൈവം പഠിപ്പിക്കാൻ തുടങ്ങി, ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോ അത് പറയാൻ തുടങ്ങിയപ്പോ ദൈവം ഇതാ ആ കാര്യങ്ങളെല്ലാം ലൈനായിട്ട് ക്ലിയർ ആയിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അകത്ത് ജീവൻ തുടിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാൻ തുടങ്ങി.
പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ദൈവസന്നിധി ജീവിക്കുക. നമ്മൾ പറയുന്ന ഓരോ വാക്ക് ദൈവസന്നിധിയിൽ ഒന്ന് തൂക്കി നോക്കുക. ദൈവത്തോട് തന്നെ, കർത്താവ് ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ, ഇങ്ങനെയാണോ? എന്നിട്ട് ദൈവത്തോട് എന്റെ ഒരു പ്രാർത്ഥന ഞാൻ പറയുന്നത്, ഒരു വാക്ക് തെറ്റായി ജനത്തെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും അങ്ങ് അറിയുന്നുണ്ടല്ലോ. കാരണം ആദ്യത്തിന് അവസാനം അങ്ങേക്കറിയാം, അതിനു മുമ്പ് എന്റെ ജീവനെ അങ്ങ് എടുത്തേക്കാം. കാരണം എനിക്കിവിടെ ജീവിക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ അങ്ങേക്കൊരു ശരീരമായിട്ടാണ് നിലകൊള്ളുന്നത്. പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളെ വിശ്വസിക്കും. കാരണം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവത്തിന് അറിയാം. ഇപ്പൊ നമ്മൾ നമ്മളെ തന്നെ ദൈവസ്ഥാനത്തിന് എപ്പോഴും ശോധനയാണ്. ഇതൊന്നും പറയാനല്ല ഞാനോട് നിന്നത്. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു, നിങ്ങൾ ആരെയൊക്കെയോ ലിഫ്റ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ കാഴ്ചപ്പാടിന്റെ മാറ്റം വളരെ പ്രാധാന്യമാണ്. ഇന്ന് സംഭവം ക്രിസ്ത്യൻ സഭകളിൽ വളരെ വിരളമായി മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഞാൻ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്തതിന് കൂടുതൽ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. ഓ ലോർഡ്, ഐ ലവ് കാഴ്ചപ്പാട്. ഇതിനെ കുറിച്ച് ചിന്തിക്കുക. ഇത് ഞാൻ ഇവിടെ സ്ക്രീനിൽ എനിക്ക് കാണാം. ഇതാ രണ്ട് തലങ്ങളെ കാണാം. ഒരു മനുഷ്യനെ എനിക്ക് തോന്നുന്നതാണ്, ഇതാ താഴെ ലീവിംഗ് ഓൺ എർത്ത്, ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഒരു തലവും നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഭൂമിയിൽ ജീവിക്കുന്നു. ഒരു ലിവിംഗ് ഓൺ എർത്ത്, ഭൂമിയിൽ ജീവിക്കുന്നു ഒരു മനുഷ്യൻ. അപ്പൊ തന്നെ നമ്മുടെ പുതിയ പൗരത്വമുള്ള സ്വർഗം, ദാ ലിവിംഗ് ഇൻ ദ ഹെവൻലി റിയലം, സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പോ ഭൂമിയിൽ ജീവിക്കുന്ന താഴെ നിന്ന് മുകളിലേക്ക് നോക്കും, നിങ്ങൾക്ക് ഉണ്ടോ? താഴേക്ക് മുകളിലേക്ക് നോക്കും. സ്വർഗത്തിൽ ജീവിക്കുന്നവൻ ഇതാ നേരെ നോക്കും. രണ്ടുപേരുടെയും കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ടാവും. കാരണം ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കാൻ പറഞ്ഞപ്പോ ഇനി നമ്മൾ ഉയരത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, എസ്പെഷ്യലി ദാ ഓസ്ട്രേലിയയിലും ഓസ്ട്രിയയിലും യൂറോപ്പിലും യുഎസിലും ഗൾഫിലും ഒക്കെ ജീവിക്കുന്നവരാണല്ലോ നിങ്ങളുടെ അനേകം പേര്. നിങ്ങൾ എപ്പോഴും വിമാനത്തിൽ കയറുന്നവരാ. താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴുള്ള ആകാശത്തിന്റെ കാഴ്ചയാണോ നിങ്ങൾ മുകളിൽ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച? വ്യത്യാസമല്ലേ? രണ്ടു പേരുടെ വേറെ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കാണാൻ കഴിയും. ഇതുമായിട്ട് ബന്ധത്തില് ഞാന് ഈ കാഴ്ചകളെ ഒന്ന് നോക്കുമ്പോ നമ്മൾ നേരത്തെ പഠിച്ചുള്ളൊരു കാര്യമില്ലേ, താഴെ നിന്ന് നിങ്ങൾ മുകളിലേക്ക് നോക്കി, താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ നാട്ടിൽ ഒരു തേങ്ങ കാണുന്നത് എങ്ങനെയാണ്? ഇതാ ഇതൊരു പച്ച തേങ്ങ. ആ പച്ച തേങ്ങ നിങ്ങൾ കാണുമ്പോൾ അതിന്റെ മൂന്ന് ഭാഗങ്ങൾ നമുക്ക് കാണാം. ആ തേങ്ങയുടെ തൊണ്ട്, തേങ്ങയുടെ വെള്ള, തേങ്ങയുടെ ഉള്ള തേങ്ങ വെള്ളം, ഇതെല്ലാം കൂടി ചേർന്ന് ഇതാ നിങ്ങൾ ആ പച്ച തേങ്ങയെ തേങ്ങയായിട്ട് കാണുന്നേ. ആ പച്ച കളറുള്ള ആ ബോള് പോലെ ഇരിക്കുന്ന സാധനത്തെ നിങ്ങൾ തേങ്ങയായിട്ട് കാണുന്നു അല്ലേ? സത്യമാണോ ആ കാഴ്ച? തീർച്ചയായും സത്യമാണ്. ആരും തുണയില്ല, സത്യമാണ്. അതാണ് തേങ്ങ. ആരോടെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതാണ് തേങ്ങ. നമ്മൾ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇതാ യൂറോപ്പിൽ നിന്ന് ഒരു സായി പോകുന്നത് ഇതെന്താ എന്തും കായാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ചോദിക്കുക, നിങ്ങൾ പറയണം ആ ദിസ് ഇസ് കോക്കനട്ട്, ഇതാണ് തേങ്ങ, ശരിയാണ് നിങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ ആ തേങ്ങയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ, നേരത്തെ കേട്ടല്ലോ, ഇതാ തുടർന്ന് അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോ ഇതാ അവിടുത്തെ നിങ്ങളുടെ ഭാര്യ മറിയമ്മ ഇതാ അവിടെ തേങ്ങ ചേരണ്ടുന്നു. അപ്പൊ സാഹിബ് ചോദിച്ചു, മറിയമ്മ വാട്ട് ഈസ് ദിസ് എന്നാ ചോദിച്ചപ്പോ ഉടനെ പറഞ്ഞു ആ വെള്ള കളറുള്ള ചേട്ടന്റെ കാര്യം കാണിച്ചു, ഇതാണ് തേങ്ങ. പണ്ട് നമ്മുടെ കുരിയച്ചായ അതിനുവേണ്ടി വെച്ചു. അപ്പൊ കുരിയച്ചായ പറഞ്ഞതാണോ ശരി, മറിയാമ്മി പറഞ്ഞതാണോ ശരി, അതാണ് ശരി. രണ്ട് ശരിയാന്നേ, രണ്ട് ശരിയാ. ഒന്ന് പുറത്തുനിന്ന് നോക്കിയപ്പോ, താഴേന്ന് നോക്കിയപ്പോ പച്ചക്കളറുള്ള തേങ്ങ, പക്ഷെ അകത്ത് കയറി നോക്കിയപ്പോ ആ പച്ചക്കളറുള്ള തേങ്ങയിൽ തേങ്ങ ഒന്ന് മാത്രമേ ഉള്ളൂ, ആ വെള്ള കളറുള്ളത് മാത്രം. മറ്റേത് തേങ്ങാ വെള്ളവുമാണ്, മറ്റത് ആ തേങ്ങയുടെ പുറം കവറുമാണ്. മനസ്സിലായോ? രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ്, ഇതാ നമ്മൾ താഴെ നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇതാ ദൈവത്തെ നോക്കുമ്പോ, താഴെ ഭൂമിയെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം, ഇതെങ്കിൽ കാഴ്ച നോക്കി നോക്കി നേരെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ റൗണ്ട് ഗോഡ് ഹെഡാണ് നമ്മൾ അവിടെ കാണുന്നത്. ദൈവത്തെ മുഴുവനായിട്ടും കാണുക, ദൈവത്തെ മുഴുവനായിട്ട് നമ്മൾ കാണുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ കാണുന്നത്. അത് പാപമാണോ തെറ്റാണോ? തെറ്റൊന്നുമല്ല.
ദൈവപ്രവർത്തനം നടക്കുന്നത് പിതാവിൽ നിന്ന് ആരംഭിച്ച് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുകയാണ് ചെയ്തത്. ഇനി ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഒരു മർമ്മ ജനത്തിന് അറിയില്ലാത്തത് കൊണ്ട് പിശാച് ഇതിൽ കയറി അങ്ങ് പിടിച്ചു, ഇതിലെ കയറി പിടിച്ചിട്ട് പിതാവിനെ അങ്ങ് മറച്ചു, പിതാവിനെ അങ്ങ് മറച്ചിട്ട് യേശുവിനെ കൊണ്ടുവന്ന് പിതാവിന്റെ റീപ്ലേസ്മെന്റ് ആയി. അതാണ് പിശാച് ചെയ്തിരിക്കുന്ന ഒരു കുരുട്ട് പരിപാടി. അങ്ങനെ ചെയ്യുന്നു പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറി. യേശുക്രിസ്തു ഒരിക്കലും പിതാവിന്റെ റീപ്ലേസ്മെന്റ് അല്ല. യേശുക്രിസ്തു എപ്പോഴും പിതാവിലേക്കുള്ള വഴിയാണ്, പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ യോഹന്നാൻ ഒന്നിനെ വരണ്ടി പറയുന്നത് ദൈവത്തെ, അതായത് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മാറിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പിതാവിനെ റീപ്ലേസ് ചെയ്യുന്നതല്ല, പിതാവിനെ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഇന്നത്തെ ശുശ്രൂഷ ലൗകികമായി ഭൂമിയിൽ മാത്രം നിലകൊണ്ട് പിശാച് മനുഷ്യരെ, ലൗകിക മനുഷ്യരെ പറ്റിച്ചത് ഇതാ. ആ പിതാവിന്റെ റീപ്ലേസ്മെന്റ് ആയി യേശുവിനെ ഇന്ന് ജനത്തിന് അറിയത്തുള്ളൂ. പിതാവിനെ അറിയുന്നവർ വിരളമായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ അങ്ങനെ ആയിത്തീരും. നമ്മളത് ശ്രദ്ധിച്ചു പോകണം. നമ്മുടെ ഫെയ്ത്ത് ബൈബിൾ പറയുന്ന ഫെയ്ത്ത് ആയിരിക്കും, അല്ലാതെ പ്രസംഗർ പറയുന്ന ഫെയ്ത്ത് ആകരുത്. മറ്റുള്ളവർ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എതിർപ്പൊക്കെ ഉണ്ടാകും. ആ എതിർപ്പ് നിങ്ങളുടെ പ്രതിഫലമായി മാറും. നിങ്ങൾ ഭയപ്പെട്ടിരിക്കരുത്, ഭയപ്പെട്ടിരിക്കരുത്. പത്രോസിനെ പോലെ ഭയപ്പെടരുത്. പത്രോസ് ചില സമയത്ത് പത്രോസും പൗലോസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഗലാത്യലേഖനം രണ്ടിന്റെ വരുന്ന് വായിക്കുമ്പോ പത്രോസിനെ കാണാം. ആ പത്രോസിനെ കുറിച്ച് പറയാണ്, യഹൂദന്മാരെ പായന്ന് പത്രോസ് യാക്കോബിന്റെ അടുത്ത് നിന്ന് ആള് വന്നപ്പോ യഹൂദന്മാരെ ഭയന്ന് മാറി നിന്നു. ഉടനെ പൗലോസ് എഴുന്നേറ്റിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസിനെ ശാസിച്ചു. ആ ഒരു ബോൾഡ്നെസ് വേണം. മറ്റുള്ളവരെ ഭയന്ന്, ഇന്ന് കൂടെയുള്ള പാസ്റ്റർമാരെ ഭയന്ന്, വിശ്വാസികളെ ഭയന്ന്, അവരെ ഇവരെ ഭയന്ന് മാറി നിന്നല്ലേ ജനം സത്യം മനസ്സിലാക്കട്ടെ. വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നെ കേട്ടത് ദേവദാസനെ എത്ര നാളികൾ ഒളിച്ചു നിൽക്കും. ദൈവം വളരെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലാണ്ട് ജനമല്ല. ക്രിസ്തുവിന്റെ പുറകെ പോകും. എപ്പോഴും ബോൾഡ് ആയിരിക്കണം. എല്ലാവരും പറയണം ഈ ബൈബിൾ അല്ലാത്ത കാര്യമാണ് ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ, ഈ ബൈബിൾ അല്ലാത്ത ജീവിതമാണ് എന്റെ ജീവിതം എങ്കിൽ നിങ്ങളെ ചൂണ്ടിക്കാണിക്കും. ബി ബോൾഡ്. ഹല്ലേലൂയ. എല്ലാ വിഷയത്തിലും അപ്പോസ്തലന്മാരെ മാത്രം എടുക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാ വിധത്തിലും മാത്രം എടുക്കുന്ന ഒരാളുണ്ട്, ക്രിസ്തു. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോ വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്ന യേശുവെ നോക്ക. അപ്പോസ്തലന്മാർ ഏതെല്ലാം വിഷയത്തിൽ ക്രിസ്തുവിനെ അനുകരിച്ചോ ആ വിഷയങ്ങളെല്ലാം നമുക്ക് അവരുടെയും ചിന്തകൾ ഏറ്റെടുക്കാം, അവരുടെ ജീവിതം ഏറ്റെടുക്കാം. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ, തന്റെ തൂക്കുകെട്ട ക്രിസ്തുവാണ് അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിന്ന് നോട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഭൂമിയിൽ നിന്ന് നോട്ട്, എന്നാൽ സ്വർഗത്തിൽ നിന്ന് നോട്ട് നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് നോട്ട് നമ്മൾ നമ്പർ 1 കൊടുത്തിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് നോട്ടത്തിന് നമ്പർ 2 കൊടുത്തിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ ഭൂമിയിലുള്ളവരായിരുന്നല്ലോ. ഉയരത്തിലേക്കുള്ള നോട്ടം, നേരത്തെ ഭൂമിയിൽ മാത്രമാണ് നമ്മൾ ഒതുങ്ങിക്കിടന്നിരുന്ന ആ വ്യക്തികളായിരുന്നു. ഇതുകൊണ്ടാണ് യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, ഇതാ എന്റെ ചിന്തകളല്ല നിങ്ങളുടെ ചിന്തകൾ, കാരണം എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. രണ്ട് ചിന്തകൾ മാറിയപ്പോ വഴികൾ മാറുന്നു. പഴയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. നമ്മളോട് പറയാണ്, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. നിങ്ങൾ സ്വർഗത്തിൽ ക്രിസ്തുവിലൂടെ മരിച്ച് സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിലൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇനി ഭൂമിയുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്ത പിതാവിനോടും പുത്രനോടുള്ള കൂട്ടായ്മയുള്ള യോഹന്നാൻ പറയുന്നത് പോലെ നമ്മളും ഉയരത്തിലേക്ക് പോകണം. നമ്മൾ എവിടെ ഇരുത്തിയിരിക്കുന്നു അവിടെ ഇരുന്ന് നമ്മളെ ചിന്തിക്കണം. മനസ്സിലായോ? എവിടെ ഇരുത്തിയിരിക്കുന്നു അവിടെ ഇരുന്ന് നമ്മളെ ചിന്തിക്കണം. ദാ ശ്രദ്ധിച്ചേ, ഈ കാഴ്ച കണ്ടോ നിങ്ങള്? ദാ മുകളിലേക്ക് നമ്മളെ ഇരുത്തിയ സ്ഥലം ഇതാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പുരിയച്ചനങ്ങളെ, അജിബ്രതറെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ശ്രദ്ധിച്ചേ, ഈ പടം നിങ്ങൾ കണ്ടോ? നിങ്ങളെ ഇരുത്തിയിരിക്കുന്ന ഉയരത്തിലാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചിന്തിച്ചുകൂടെ? ഇവിടെ നിന്ന് ചിന്തിക്കാനാണോ ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങളോട് പറയുന്നത്? ബൈബിൾ എന്താ പറയുന്നത്? നീ യേശുവിനോട് വീണ്ടും ജനിച്ചിരിക്കുന്നെങ്കിൽ ഇനി ഭൂമിയിലുള്ള ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൽ ഉയരത്തിലുള്ള ചിന്തിക്കണം. നമ്മുടെ ഇരുത്തിയിരിക്കുന്നത് അവിടെയാണ്, ഉയരത്തിലാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത അവിടെ ചേരുമ്പോ നമ്മുടെ ചിന്ത മാറും, അവിടെ വരുമ്പോ ചിന്തകൾ മാറും. ഈ കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കുക, എന്നിട്ട് അവിടെ നിന്ന് ചിന്തിക്കുക. ഒരിക്കല് നേപ്പാളിൽ കടന്നു പോകാൻ ദൈവത്തിന് ദൈവം ഒരു അവസരം നൽകി. അപ്പൊ ഞാന് ദൂരെ നിന്നുകൊണ്ട് അവിടെ എവറസ്റ്റ് കാണണമെന്നൊരാഗ്രഹം, ഹിമാലയ പർവ്വത നിരകളിൽ എവറസ്റ്റ് ഉണ്ട്. അപ്പൊ എന്നെ അവിടെ ദൂരെ കാണിച്ചില്ല, അവിടെയാണ് അവിടെയാണ് എവറസ്റ്റ്. അപ്പോ വലിയ മല പോലെ കാണാം, പക്ഷേ ദൂരമുണ്ട്. അപ്പൊ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ച് സമയമുള്ളൂ, എങ്ങനെ പോകും? കാരണം അവിടെ പല പല ഈ വലിയ വലിയ പർവ്വതങ്ങൾ കയറുന്ന സാധനങ്ങൾ കൊടുക്കുന്ന കടയൊക്കെ ഉണ്ട്. അപ്പോ അവിടെയൊക്കെ പല പല പണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പർവ്വതങ്ങൾ കയറിക്കാരുടെ ഫോട്ടോയും അതിന് കയറാനുള്ള സാധനങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ഇനിയിപ്പോ കയറാനുള്ള സമയമില്ലല്ലോ. സ്കൂളിൽ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങളുടെ കോളേജിന്റെ മുമ്പിൽ ഒരു മലയുണ്ടായിരുന്നു, ഞങ്ങൾ പിള്ളേരെ അതുപോലെ കയറാൻ. അപ്പൊ ഇനി കയറാനുള്ള സമയമൊന്നുമില്ല, അന്ന പിന്നെ എളുപ്പ വഴിയുണ്ട്. എങ്ങനെയാ എളുപ്പ വഴി? ഞാൻ ഹിമാലയത്തിന്റെ മുകളിൽ പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ എങ്ങനെ പോയെന്നറിയോ? എളുപ്പ വഴി പോയി. അവിടെ അന്വേഷിച്ചപ്പോ അവിടുന്ന് ദിവസവും കൊച്ചു പ്ലെയിൻ പോകുന്നുണ്ട്, കൊച്ചു പ്ലെയിൻ. അപ്പോ മലയേറാതെ മലയുടെ മുകളിൽ പോകും. അങ്ങനെ മലയേറാതെ മലയുടെ മല അവിടെ ഇറക്കത്തില്ല കേട്ടോ, ഇറക്കത്തില്ല. അപ്പോ ദൂരെ നിന്ന് അവിടെ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് ആ പ്ലെയിനുള്ളിൽ കയറി, തുടർന്ന് എന്നെ പോലെ കുറെ പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടി അവിടെ പോയപ്പോ ദൂരെ വന്നപ്പോ ആ കാണുന്നതാണ് എവറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വലിയ മല ആണ്, അപ്പൊ ദൂരെ നിന്നൊരു കാഴ്ചയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കാണുന്നതാണ് എവറസ്റ്റ്? അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അതിന് കുറേ മലകളുള്ളതിലെ ഒരു മലയാണ് എവറസ്റ്റ്. ഞാൻ ചിന്തിച്ചു ആ കാണുന്ന മുഴുവൻ എവറസ്റ്റ് ആയിരിക്കും, അതിൽ ഒരു മലയാണ് എവറസ്റ്റ്. പിന്നെ ചെന്നപ്പോഴറിഞ്ഞേ ഈ എവറസ്റ്റിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വേറെ മലകളുണ്ട് അവിടെ, അതിലൊരു അല്പം ഹൈറ്റ് മാത്രം എവറസ്റ്റ് കൂടുതലുള്ളൂ. ഹല്ലേലൂയ. അതിനോട് കൂടെ നിൽക്കുന്ന മറ്റൊരു മലയാണ്, നിങ്ങൾ കണ്ടിട്ടില്ല, അതിനോട് കൂടെ നിൽക്കുന്ന മറ്റൊരു മലയാണ് മക്കാജു എന്ന് പറയുന്ന ഒരു മല. ഇതാ നിങ്ങക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓ അല്ലോടെ, ശ്രദ്ധിച്ചാട്ടെ. ഇതാ ഇതാ പല മലകളും അവിടെ ഉണ്ട്. ഇതാ ഇതിലപ്പോ ഇതിന് ഇതിൽ ഇതുണ്ട്, നോക്കിയേ. ഇതിന് ഒന്ന് മാത്രമല്ല അവിടെ സീ ഞാൻ ഈ കാണിക്കുന്നുണ്ടോ എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഓ അല്ലോടെ, അല്ല ഇതില് ഈ കാണുന്ന പീക്ക് മാത്രമേ എവറസ്റ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം വേറെ വേറെ മല. ഇതാ മക്കാലു, ഇതാ ചാംലാങ്, പിന്നെ അതോടൊപ്പം തന്നെ ഇതാ ഹോച്ചി എന്ന് പറയുന്ന ഇതാ അതിനോട് ചേർന്ന് എവറസ്റ്റ്. അങ്ങനെ പല പല പീക്കുകൾ ഉണ്ട്, അതിൽ ഒന്ന് മാത്രമാണ് എവറസ്റ്റ്. അപ്പൊ നമ്മുടെ ഈ തേനിൽ കാണുന്ന മുഴുവൻ എവറസ്റ്റാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോ അടുത്ത് നോക്കുമ്പോഴാണ് കാഴ്ചപ്പാട് മാറ്റം സംഭവിക്കുന്നത്. അപ്പൊ പറയുക സഹോദരങ്ങളെ, അപ്പൊ ഇതുമായുള്ള ഇതുപോലെ തന്നെ നമ്മള് ദൈവസന്നിധിയില് ഇവിടെ ചിന്തിക്കുമ്പോ നമ്മൾ ഉയരത്തിൽ ചെന്ന് നോക്കുമ്പോഴാണ് യഥാർത്ഥ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോ ഇവിടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോ ദൈവപ്രവർത്തനം നമ്മൾ കാണുന്നത് പിതാവിൽ നിന്ന് ആരംഭിച്ച പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. കർത്താവ് യേശു നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ജനത്തെ പഠിപ്പിച്ച് അതിൽ നടക്കാൻ തങ്ങളെ ഉപദേശിച്ചുകൊണ്ട് സകല വ്യക്തിത്വങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അനുഷ്ഠാനം കഴിപ്പിക്കും. അപ്പോ യേശുക്രിസ്തുവിന്റെ മൂന്ന് വ്യക്തിത്വങ്ങളെ കാണിക്കുന്നു, വ്യക്തിത്വങ്ങളെ കാണിക്കുന്നു. അപ്പോ ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ ദൈവത്തിലുണ്ടോ? ഉണ്ട്. ആ മൂന്ന് വ്യക്തിത്വങ്ങൾ ദൈവത്തിലുണ്ട്. എങ്ങനെയാണ് ദൈവത്തിലുള്ളതെന്ന് അറിയാമോ? ദൈവം തന്റെ സാദൃശ്യത്തിൽ നമ്മളെ ഉണ്ടാക്കിയിട്ടില്ല, നമ്മളിലുണ്ട് മൂന്ന് വ്യക്തിത്വങ്ങളെ കാണാം. ഇതേപോലെ തന്നെ മൂന്ന് ഭാഗങ്ങളെ കാണാം. ഒന്ന് നമ്മുടെ ആത്മാവ്, മറ്റൊന്ന് ദേഹി, മറ്റൊന്ന് ശരീരം. ഇതിന് ദൈവപുത്രന് ഒന്നേ ഉള്ളൂ ഈ ഇതിനുള്ളിൽ, ആത്മാവ് മാത്രമേ ഉള്ളൂ ദൈവപുത്രൻ. ഫസ്റ്റ് കൊരിന്ത്യ 6:17 പറയുന്നു, ക്രിസ്തുവോട് ചേർന്നവൻ ക്രിസ്തുവുമായി ഏക ആത്മാവായി മാറി. ആത്മാവ് മാത്രമേ ഉള്ളൂ ദൈവപുത്രൻ. ശരീരം ഈ ദൈവപുത്രന്റെയാണ്,
ദേഹി ഈ ദൈവപുത്രനെയാ, പക്ഷേ ആത്മ മാത്രമേ ഉള്ളൂ ദൈവപുത്രൻ. ശരീരം മണ്ണിലേക്ക് പോകുന്നു, അത് ഭൂമിയുടെ ഭാഗം. ദേഹി മനുഷ്യന്റെ ഭാഗം, ആത്മാവ് ദൈവത്തിന്റെ ഭാഗം. ആത്മാവാണ് ദൈവപുത്രൻ. അവിടെ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. ഒരു മനുഷ്യനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അതേ രീതിയിലാണ് ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. ഇനി മനുഷ്യന്റെ ഉള്ളിൽ ഈ വാസം വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, എനിക്ക് തോന്നുന്നു മുള്ളിൽക്കിടയിൽ ചെറുനാരക എന്ന പ്രോഗ്രാമിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക, യൂട്യൂബിൽ ഉണ്ടല്ലോ, നമ്മുടെ വെബ്സൈറ്റിൽ www.kingdommessages.com അതിലും ഉണ്ടല്ലോ. ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് സമ്പൂർണമായി നമ്മുടെ ആത്മാവ് വസിക്കുന്നു. എന്നാൽ ഈ ദൈവ പ്രവൃത്തിയിൽ നാം അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു രാജാവായി വാഴുന്നു. നമ്മുടെ ശരീരത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒഴുകുന്നു. മൂന്നും ഭാഗവും ദൈവ പിതാവ് ആ ദൈവ ആസിറ്റിസ് നമ്മളിൽ നിറയുന്നു. അവയൊരു കാഴ്ച നമുക്ക് ഭൂമിയിൽ നോക്കുമ്പോ കാണാം. ഇനി ഇവിടെ പുത്രൻ അല്ലെങ്കിൽ വചനവും ദൈവത്തിന്റെ ആത്മാവും ഈ ദൈവത്തിന്റെ ഭാഗങ്ങളാണ്. ദൈവത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മളുടെ ദേഹിയും ശരീരവും നമ്മളിലുള്ള ദൈവപുത്രന്റെ ഭാഗങ്ങളായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഭാഗങ്ങളാണ് വചനം, അതായത് ക്രിസ്തുവും പരിശുദ്ധാത്മാവും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഈ കഥാവ് ദൈവം പറയുന്നു, ഞാൻ എന്റെ വചനമയച്ച്, എന്റെയാണത്, എന്റെ വചനമയച്ച് നിങ്ങളെ സൗഖ്യമാണ്, എന്റെ ആത്മാവിനെ അയച്ച് നിങ്ങളെ വഴി നടത്തുന്നു. പക്ഷെ ഇതെല്ലാം ആരംഭിക്കുന്നത് പിതാവായ ഏകസത്യ ദൈവത്തിലാണ്. ഇത് ഉയരത്തിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള കാഴ്ച. അപ്പൊ ഉയരത്തിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്തു പറയുകയാണ്, അതായത് ഇതിന്റെ പുറത്തുനിന്നല്ല, വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓലോള എല്ലാം ശ്രദ്ധിച്ചേ. ഇവിടെ ഉയരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, ഉയരത്തിലേക്ക് വരുമ്പോ ഇനി നമ്മൾ താഴെ നല്ല നോക്കണേ, ലിമിറ്റഡ് വ്യൂ അല്ല, ഫുൾ വ്യൂയിലേക്ക് വരിക. ഉയരത്തിൽ നിന്ന് നോക്കുമ്പോ നമ്മൾ എവിടെ നിന്ന് നോക്കണേ, നമ്മൾ എവിടെയാണോ ഇരുത്തിയിരിക്കുന്നത് അവിടെ നിന്ന് നോക്കണേ. നിങ്ങൾ ക്രിസ്തുവിൽ ഇതാ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ നോക്കി, അപ്പൊ ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുക, അവിടെ നിന്ന് നോക്കി അങ്ങനെയായിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പുറമേ നിന്നാണ് നോക്കുന്നത്, അകത്ത് വകാമേ നിന്നാണ് നോക്കുന്നത്. നേരത്തെ തേങ്ങ ഭൂമിയിൽ നിന്ന് തേങ്ങ കിടക്കുന്ന തേങ്ങയൊക്കെ നോക്കി, പുറമേന നോക്കി. അപ്പൊ നിങ്ങൾക്ക് ആ തേങ്ങ വെള്ളവും വെള്ളയും തൊണ്ടും കൂടിയുള്ള തേങ്ങ നിങ്ങൾക്ക് ഒന്നായിരുന്നു. പക്ഷെ നിങ്ങളുടെ തേങ്ങയുടെ ഉള്ളിൽ കയറി നോക്കി, അതിൽ ഏതാ ആ തൊണ്ട്? നിങ്ങൾ പറയും ഇത് തൊണ്ടാണ്. അതിലെ വെള്ളം, നിങ്ങൾ പറയും തേങ്ങ വെള്ളമാണ്. അപ്പൊ ഇത് ഏതാ തേങ്ങ? ആ വെള്ളം മാത്രമേ ഉള്ളൂ തേങ്ങ, മനസ്സിലായോ? ബാക്കി രണ്ടും തേങ്ങയുടെ ഭാഗം. അതിന്റെ അർത്ഥം ഒറ്റ ദൈവമേ ഉള്ളൂ. ഏത് ഡിബേറ്റുകാരോട് വരുമ്പോഴും പറയാം, മറ്റു ജാതിക്കാർ എന്റെ മൂന്ന് ദൈവം ഉണ്ടെന്ന് പറയുമ്പോഴും അവരോട് പറയാം, എന്റെ ഒറ്റ ദൈവമേ ഉള്ളൂ. കാഴ്ചപ്പാടനുസരിച്ചായി സംഭവം മാറുന്നത്, എവിടെ നിന്ന് നോക്കുന്നു. ഇനി അപ്പോ യേശു ദൈവമല്ലേ? ഒരു ചോദ്യമാണ്. ഇതൊക്കെ വെറുതെ കളിപ്പിക്കാൻ പറയുന്ന ഒരു സംഭവമാണ്. ഇതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുകയോ ഈ സംഭവത്തെ കുറിച്ച് സംസാരിക്കുകയോ പോകേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തു ഉയരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തു ദൈവമാണോ? ദൈവമാണ്. കാരണം ഏതൊരു മനുഷ്യന്റെ പുത്രനും മനുഷ്യനാണ്. ദൈവത്തിന്റെ പുത്രന്മാരെല്ലാവരും ദൈവമാണ്. പക്ഷെ ആരല്ല? പിതാവായ യേശു പറഞ്ഞ പിതാവായ ഏക സത്യ ദൈവമല്ല. ഇത് മനസ്സിലാക്കുക. ഇനി ഉയർ താഴെ പഠിപ്പിച്ചു വെച്ചത് പിതാവിന്റെ റീപ്ലേസ്മെന്റ് ആക്കി പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നല്ലൊരു പങ്കു മര്യാദയ്ക്ക് പഠിപ്പിച്ചവരും ഉണ്ട്, അവർക്കായി സ്തോത്രം. ഇത് ശ്രദ്ധിച്ചേ. ഇനി മര്യാദയ്ക്ക് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാലും പിതാവിന് കിട്ടുന്ന മഹത്വം അത് പിതാവിന് തന്നെ പോകണം, അത് നമ്മൾ ശ്രദ്ധിച്ചോളുക. എപ്പോഴും ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്രിസ്തുവിലൂടെ ഏകസത്യ ദൈവമായ പിതാവിന് മഹത്വം. അത് അപഹരിക്കപ്പെടുവാനായിട്ട് അടിയാകുന്നത് എല്ലാം വ്യക്തതയോടെ ബൈബിൾ ഏത് പാറ്റേൺ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ പോകണം. പിതാവിനെ മറയ്ക്കുന്ന പദ്ധതി ഉണ്ടാകുന്നത് അത് ശ്രദ്ധിക്കുക. അതായത് ദൈവരാജ്യം മറയ്ക്കുവാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ് ദൈവരാജ്യമാണ് നിധി. ഒളിക്കുകയാണ്, അത് ഒളിക്കാൻ പിശാച് ക്രിസ്തുവിനെ തന്നെ ഉപയോഗിക്കരുത്. അതിന് നമ്മുടെ അജ്ഞത കാരണമാകുന്നു, നമ്മുടെ ഭൂമിയിലുള്ള ചിന്തകൾ അതിന് കാരണമാകുന്നു. ഇത് നമുക്ക് ഉയരത്തിലേക്ക് വന്ന് ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഇരുത്തിയിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് കാണുമ്പോൾ നമ്മളെ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ എന്ന മണ്ഡലത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് കാണുമ്പോൾ, നമ്മുടെ പൗരത്വമുള്ള സ്വർഗത്തിൽ നിന്ന് കാണുമ്പോൾ, ഇതാ ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനുള്ള പുത്രനായ ക്രിസ്തുവിനോട് കൂടെയാണ്, ആ കൂട്ടായ്മയിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് പിതാവ് കാണുന്ന പോലെയല്ലേ കാണാൻ പറ്റൂ? ആണോ അല്ലയോ? പുത്രൻ കാണുന്ന പോലെയല്ലേ കാണാൻ പറ്റൂ? ദൂതന്മാർ കാണുന്ന പോലെയല്ലേ കാണാൻ പറ്റൂ? കാരണം അത് ആത്മമണ്ഡലമാ. പിശാചി കാണുന്ന പോലെയല്ലേ കാണാൻ പറ്റൂ? കാരണം ആത്മമണ്ഡലമാ. അപ്പൊ അവിടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക ഇതെന്താണ്. ഇതാ നമുക്ക് ഉയരത്തിൽ നോക്കാം. ഇത്രയും നേരം നമ്മൾ താഴെ നോക്കുന്ന കാര്യമല്ലേ നമ്മൾ പറഞ്ഞേ. ഉയരത്തിൽ നമ്മൾ നോക്കുമ്പോ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഗോഡ് ദൈവം എങ്ങനെയാണ് കാണുന്നത്, ക്രിസ്തു എങ്ങനെയാണ് കാണുന്നത്. അത് ഉയരത്തിൽ നോക്കുന്ന ആദ്യത്തെ വ്യക്തി നമ്മളുടെ തലയായ ക്രിസ്തു ആണ് അല്ലെ. അപ്പൊ ക്രിസ്തു തന്നെ നോക്കിയിട്ട് പറയുകയാണ്, ഉള്ളിൽ നിന്ന് ക്രിസ്തു നോക്കിയിട്ട് പറയുകയാണ് യോഹന്നാൻ 17:3. ഇതാ ഈ മൂന്ന് പേരിൽ ആരാണ് ഏകസത്യ ദൈവം? ക്രിസ്തു എന്താ പറയണേ? ഉയരത്തിലേക്ക് ചെല്ലുമ്പോ അത് നമ്മൾ ഏറ്റെടുക്കണം. ക്രിസ്തു പറയുന്നതാണ് നമ്മളുടെ മൂലക്കല്ല്, നമ്മളുടെ അടിസ്ഥാനക്കല്ല്, നമ്മുടെ തൂക്കുകെട്ട വെക്കണ അവിടെയാണ്. ക്രിസ്തു എന്താ പറയണേ? ഓഹനാൻ 17:3 എന്താ ക്രിസ്തു പറയണേ? വായിച്ച്
ഏകസത്യ ദൈവമായ നിന്നെയും
ശ്രദ്ധിച്ചേ, അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ക്രിസ്തു പറയുന്ന ഒരു കാര്യം, ഈ ഉള്ളിലുള്ള ക്രിസ്തു പറയുകയാണ്, ഇതിന്റെ ഉള്ളിൽ ആരാണ് ഏകസത്യ ദൈവം? പിതാവാണ് ഏകസത്യ ദൈവം. അപ്പൊ നമുക്ക് ആ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം, മനസ്സിലായോ? ലിമിറ്റഡ് വ്യൂവിൽ നിന്ന് ആ യഥാർത്ഥ ആ ഫുൾനെസ് ആയിട്ടുള്ള വ്യൂവിലേക്ക് നമ്മൾ കയറുകയാ. ഏക സത്യ ദൈവമായ നിന്നെയും, ഇനി അടുത്തത് യേശു പറയാണ്, നീ അയച്ച ക്രിസ്തുവിനെയും അതായത് എന്നെയും അറിയുന്നതാണ് നിത്യജീവേ. അപ്പോ ചിലര് പറയും ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റില്ല, ദൈവത്തെ അറിയാൻ പറ്റില്ല. നോ പ്രോബ്ലം. പക്ഷെ ദൈവം തന്നെ ശരിയാണ് ഈ പറഞ്ഞത്, പക്ഷെ ദൈവം തന്നെ ക്ഷണിക്കുകയാണ് എന്നെ അറിയാനെ. ദൈവം തന്നെ നമ്മളെ ക്ഷണിക്കുകയാണ് അറിയാൻ. ഇതിനു വേണ്ടി അങ്ങനെ നിത്യജീവനിൽ വളരുവാൻ ദൈവം ക്രിസ്തുവിനോട് നമ്മളെ ക്ഷണിക്കുകയാണ്. എന്നെ അറിയ, നിങ്ങൾ എന്നെ അറിയ, നിങ്ങൾ എന്നെ അറിയ, അങ്ങനെ നിങ്ങൾക്ക് ജീവനിൽ വർദ്ധിക്കുവാനായിട്ട്. ഹല്ലേലൂയ്യ. അപ്പോ ഇനി ശ്രദ്ധിച്ചേ, അപ്പോ ഇനി നമുക്ക് ആരുടെ കാഴ്ചപ്പാടാ വേണ്ട, ആരുടെ മനസ്സാ വേണ്ടേ? നമുക്ക് ദൈവത്തിന്റെ വചനം പറയും, നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്നല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോ ഉയരത്തിലേക്ക് ചെന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ടേ ആകണം. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോ നമുക്ക് ഈ ഇത്രയും പേര്, നമ്മൾ 4 പേരുടെ പേരുകൂടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇവരെയൊക്കെ അറിയാമോ? ഗോഡ്, മറ്റേ ഒന്ന് ജീസസ് യേശു, വേറെ ഒന്ന് ഏഞ്ചൽസ് ദൂതന്മാർ, പിന്നെ ഫിഷ്യർമാൻ. ഇവരൊക്കെ എവിടെ ജീവിക്കുന്ന, ഭൂമിയിലാണോ ആത്മമണ്ഡലത്തിലാണോ? എന്ത് തോന്നുന്നു നിങ്ങക്ക്? ആത്മമണ്ഡലത്തിലാണല്ലേ. അപ്പൊ ആത്മമണ്ഡലത്തിലുള്ള ഇവരുടെ കാഴ്ചപ്പാട് ഒന്ന് കാണുക. ആത്മമണ്ഡലത്തിലുള്ള ഇവരുടെ കാഴ്ചപ്പാട് എന്താ? ഇതാ പിതാവായ ദൈവം എന്താണ് യേശുവിനെ കുറിച്ച് പറയുന്നത്? ഇവൻ എന്റെ റീപ്ലേസ്മെന്റ് എന്നാണോ, ഇവൻ എന്റെ മകൻ എന്നാണോ? നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം. മർക്കോസ്, ഞാൻ ഈ വചന എഴുതിയിരിക്കുന്ന വചനങ്ങൾ ദൈവത്തിന്റെ സമയം കളയാതെ എടുത്തെടുത്ത് വെച്ചോളാം, പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കുക. മർക്കോസ് 9:7. ഇതാ പിതാവ് എന്താണ് പറയുന്നത്, യേശുവിനെ നോക്കിക്കൊണ്ട് മാനവരാശിയോട് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? വായിച്ച് മറുരൂപമലയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യം, മറുരൂപമലയിൽ വെച്ച് യേശുവിന്റെ രൂപം തേജസ്കരിക്കപ്പെട്ടപ്പോ പിതാവ് പത്രോസിനോട് കൂട്ടിനോട് പറയുകയാണ് എന്താണെന്ന്, യേശു ആരാണ്?
അവരുടെ മേൽ നിഴലിട്ടോ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന് മേഘത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി.
യേശു പിതാവ് പറഞ്ഞ ഇങ്ങനെയല്ല, യേശു എന്റെ റീപ്ലേസ്മെന്റ് ആണ്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പ്. അപ്പോ ആ വാക്ക്, പിതാവിന്റെ വാക്ക് നമ്മൾ ഏറ്റെടുക്കണം. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനെ ചെവി കൊടുപ്പിൻ. അതിനെ മാറ്റരുത്. കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിന്മാരുടെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. ഇനിയിപ്പൊ ക്രിസ്തു എന്താ പറഞ്ഞത് എന്നെ കുറിച്ച്? അടുത്ത് വായിക്കാം, യോഹന്നാൻ 10:36. ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയണേ?
ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട്.
അപ്പൊ ക്രിസ്തു എന്താ പറഞ്ഞേ?
യഹൂദന്മാരോട് സംസാരിക്കുകയാണ്, ക്രിസ്തു പറഞ്ഞത് ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്നാണ്. അപ്പൊ നമ്മൾ പറയോ അല്ല 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 അല്ല, അങ്ങനെയൊന്നുമല്ല. ഇതാണ് ഏക സത്യദൈവം. അങ്ങനെ നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് കയറി പിടിച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതികളെ തകർക്കരുത്. ക്രിസ്തുവിലൂടെ നമുക്ക് പിതാവുമായി ഒന്നാകാനുള്ള ക്രിസ്തു ആ പിതാവിങ്കിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരികയാണ്. വഴിയാണ് ദൈവത്തിന്റെ ഭയം പറഞ്ഞു താൻ മുഖാന്തരം ദൈവത്തിനടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ കൊണ്ടുപോയിട്ട് ദൈവമായി അവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? താൻ മുഖാന്തരം പിന്നെ ആരും ദൈവത്തിനടുക്കത്തില്ല, തന്നിൽ വന്നങ്ങ് നിൽക്കത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വഴികളെ അടച്ചു കളയരുത്, പകരം ക്രിസ്തുവിനെ അനുഗമിച്ച് ഈ ജനം ദൈവത്തിലെത്തുവാനായിട്ട് അറിയാം. അപ്പോ പിതാവിന്റെ അഭിപ്രായം നമ്മൾ കേട്ടല്ലോ സ്നാന സമയത്ത്, ഇത് തന്നെയാണ് പിതാവ് പറഞ്ഞേ, ഇവൻ എന്റെ പ്രിയപുത്ര ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അല്ലാണ്ട് ഇവൻ എന്റെ റീപ്ലേസ്മെന്റ് എന്നല്ല പറഞ്ഞു. തുടർന്ന് അതേ പിതാവ് തന്നെ പറയുകയാണ് ഇവന്റെ പ്രിയപുത്രൻ ഇവനോട് ചെവി കൊടുക്കാൻ, ആരോട്? അപ്പോസ്തലന്മാരോട് പറയാണ് ഇവന് ചെവി കൊടുക്കാൻ. അപ്പൊ ആ പിതാവ് പറഞ്ഞു നമ്മൾ ശ്രദ്ധിച്ചോളൂ. പിന്നെ യേശു പറഞ്ഞു നമ്മൾ കേട്ടു, ഞാന് ദൈവത്തിന്റെ പിതാവിന്റെ റീപ്ലേസ്മെന്റ് ആണെന്നല്ലോ. പകരം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ നിങ്ങളുടെ ബൈബിൾ ഉള്ളതാണോ? വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇനി ദൂതൻ എന്നാ പറഞ്ഞു? ദൂതന്മാർ എന്നാ പറഞ്ഞു? ഇതാ മറിയയുടെ അടുക്കലേക്ക് വന്നപ്പോ ദൂതൻ പറഞ്ഞത്, ഇതാ നിന്റെ ഉള്ളിൽ ഒരു പ്രജയായിരിക്കും, ആ പ്രജ ദൈവമാണെന്നല്ല പറഞ്ഞേ, ദൈവത്തിന്റെ പുത്രനാണ്.
അതിനകത്ത്
ജീവിക്കുന്നവരുടെ ആ ആ ചിന്തകൾ അഭിപ്രായം നോക്കി, കാരണം ഇവരുടെയൊക്കെ ഹൃദയം നിറഞ്ഞു കഴിഞ്ഞാലേ അതിനെ സംസാരിക്കുന്നേ. അവിടെ ഹൃദയത്തിൽ എന്തുവാ? ഇപ്പൊ യേശുവിനെ അവർ കുറിച്ച സ്ഥാനം എന്താ കൊടുത്തിരിക്കണേ? പിതാവ് കൊടുത്ത സ്ഥാനം പുത്രനെന്ന, യേശു പറഞ്ഞ സ്ഥാനം പുത്രനെന്ന, ദൂതന്മാർ പറഞ്ഞ സ്ഥാനം പുത്രനെന്ന. പക്ഷെ നമ്മൾ പറയണോ പിതാവിന്റെ റീപ്ലേസ്മെന്റ്? നോ, തെറ്റ് തെറ്റാണ്. ഇതിനെ വാദിക്കാൻ മുമ്പ് വന്നിട്ട് നമ്മൾ സത്യത്തെ മറയ്ക്കേണ്ട ആവശ്യം, സത്യത്തെ തകർത്തണം നോക്കുക, പിശാചിന്റെ ഭാഗമാകാൻ നോക്കരുത്. ഒരു കൂട്ടർ ഇതിനെ എതിർക്കും, അവരെ അതിനായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. വായിച്ചാട്ട് ലൂക്കോസ് സുവിശേഷം 1:30-35 വായിക്കും.
ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും.
അത്യുന്നതൻ എന്ന് അത്യുന്നതനായ ദൈവം എന്നല്ല, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. താഴേക്ക് വായിക്കും.
മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയിക്കാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകിയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും.
അപ്പൊ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ആരെന്ന് വിളിക്കപ്പെടും? ദൈവപുത്രൻ. അപ്പോ ഇതിപ്പോ തെറ്റാണെങ്കിലും ദൈവം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവപുത്രൻ എന്ന് ദൂതം പറഞ്ഞെങ്കിൽ അത് പിതാവ് പറഞ്ഞിട്ട് അയച്ചിട്ട് വന്നതാണ്. നമ്മൾ ആസിച്ച് വിശ്വസിക്കുക. തെറ്റായി നമ്മൾ പഠിച്ച റിസൾട്ടിലേക്ക് നമ്മൾ എത്തത്തില്ല. അതായത് ഞാൻ ഈ പറയുന്ന ദൈവം ദൈവം എന്ന് പറയുന്ന പിതാവായ ദൈവത്തിന്റെ കാര്യമാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചു എല്ലാ ദൈവപുത്രന്മാരെയും ദൈവങ്ങൾ എന്നാണ് അത് വിളിക്കുന്നത്. യോഹന്നാൻ 10:1 വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്, പിതാവായ ദൈവത്തെ മറയ്ക്കുന്ന, ദൈവരാജ്യത്തെ മറയ്ക്കുന്ന ഒന്നും ഒരു തന്ത്രത്തിലൂടെയും പിശാച് നമ്മുടെ മുന്നിൽ വയ്ക്കുവാനും പാടില്ല. അതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഭൂമിയിൽ നിന്നുള്ള കാഴ്ചപ്പാട്, ലിമിറ്റഡ് കാഴ്ചപ്പാട് വിട്ട് ഉയരത്തിലേക്ക് വാ, ഉയരത്തിലുള്ള കാര്യങ്ങളെ കാണും. ഇനി നമ്മൾ വീണ്ടും ഇതാ പിശാചിന്റെ കാഴ്ചപ്പാട് കൂടി നോക്കുന്നുണ്ട്. പിശാചി എന്താണ്? ഇത് പിശാചി ആത്മപഠനത്തിലുള്ളവനാണല്ലോ. പിശാചി എന്താ യേശുവിനെ കുറിച്ച് പറയുന്നേ? ഇതാ പിശാചി പറയുന്ന കാര്യം എന്താ നമ്മൾ വായിക്കും. നമുക്ക് മത്തായിയുടെ സുവിശേഷം, സോറി, മാർക്കോസ് സുവിശേഷം 5:6-7 വായിച്ചു. 5:6-7 ഭൂതഗ്രസ്തൻ എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ഇത്രയും പേരെ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിശാചിനെ എങ്ങനെ വിശ്വസിക്കും?
അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്?
അപ്പൊ പിശാചിനും യേശുവിനെ കണ്ടിട്ട്, ഇവരൊക്കെ ആക്രമണത്തിലുള്ളവരാ, ഇവരൊക്കെ യേശുവിനെ കണ്ടിട്ട് എന്നാ പറയണേ? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. അവരത് ഭൂമിയിൽ നിന്നല്ല കാണുന്നേ, ആകാശമണ്ഡലത്തിൽ നിന്നാണ് കാണുന്നേ. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. ഹല്ലേലൂയ. ഇനി യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാച് വരുമ്പോഴും പിശാച് യേശു എന്ന ദൈവപുത്രനെ പോലെ സംശയിപ്പിക്കുകയാണ്. നമുക്ക് അവിടെ കാണാൻ കഴിയും ലൂക്കോസ് 4:3 വാക്യം പോലെ വായിക്കുമ്പോ യേശുവിനെ പോലെ സംശയിക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, നീ ദൈവമെങ്കിലെന്നല്ല, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക. ദൈവത്തിന്റെ പുത്രൻ എടുത്തേക്ക് വായിച്ചേ.
അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു.
അപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞു ദൈവപുത്രനെങ്കിൽ. ഇവർ പിശാചു അവരോടെ പരീക്ഷിക്കുന്നത് നീ ദൈവമെങ്കിലും നീ ദൈവപുത്രനെങ്കിൽ. അത് പറഞ്ഞത് വിശ്വസിക്കുക, ദൈവപുത്രനെ നമുക്ക് അയച്ചത് എന്തിനാണ്? ആ പർപ്പസിലേക്ക് കടന്നു പോവാ. നമ്മളെ ദൈവവുമായി ഒന്നാക്കാനാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ, ആ മധ്യസ്ഥനായ ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവവുമായിട്ട് ഒന്നാകണം. കർത്താവ് പറയുന്നു, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നായിത്തീരണം. നമ്മൾ ദൈവത്തോട് ഒന്നായിത്തീരണ. ഇതത്രേ ദൈവവും നിത്യജീവനും. 1 യോഹന്നാൻ 5:20 കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെ. ആ ദൈവവുമായിട്ട് നമ്മൾ ഒന്നായിത്തീരണം. ഹല്ലേലൂയ. ഇനി മനുഷ്യരായ നമുക്ക് ഇത് ദൈവം വെളിപ്പെടുത്തുന്ന എങ്ങനെയായിരിക്കും പറയുക? മനുഷ്യന് ഉയരത്തിലെ കാഴ്ചപ്പാട് കിട്ടിയാൽ ആ മനുഷ്യൻ ഇത് തന്നെ പറയും. കാഴ്ചപ്പാട് കിട്ടാത്തവൻ പറയും, യേശു ആണ് പിതാവായ ഏകസത്യ ദൈവം, അല്ലെങ്കിൽ യേശു ഏകസത്യ ദൈവം, അങ്ങനെ പറയുവാനാണ്. കാഴ്ചപ്പാട് കിട്ടിയാൽ നാം പത്രോസിനെ പോലെ പറയും, നാം പത്രോസിനെ പോലെ പറയും. ഇതിപ്പോ ആത്മാണ്ഡത്തിലുള്ളവരെയാ നമ്മൾ എടുത്തത് അല്ലെ? പിതാവിനെ എടുത്തു, പുത്രനെ എടുത്തു, ദൂതന്മാരെടുത്തു, പിശാചിനെ എടുത്തു. ഇനി ഭൗതിക മണ്ഡലത്തിലെ ഒരുത്തന് കാഴ്ചപ്പാട് കിട്ടി. ആ കാഴ്ചപ്പാട് കിട്ടിയപ്പോ മത്തായിയുടെ 16:16 മുതൽ വായിക്കുമ്പോ അവിടെ ക്രിസ്തു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ജനം പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഓരോരോ ഉത്തരം പറഞ്ഞു. നീ ഏലിയാവാണ്, അങ്ങനെയാണ് പല പല ഉത്തരങ്ങൾ പറഞ്ഞു. ഈ പല പല ഉത്തരം പറഞ്ഞിട്ട് പ്രിയ സഹോദരങ്ങളെ, അവസാനം ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഓടനെ പത്രോസും പറഞ്ഞു, നീയാണ് ദൈവം. അല്ല, ഓടനെ പത്രോസും പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായ. ദൈവത്തിന്റെ പുത്രനായ മിശിഹായ. യഹൂദന്മാരെ മിശിഹായ അംഗീകരിക്കുന്നില്ല, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. അപ്പൊ പത്രോസിന് ഭൂമിയിലുള്ള ഒരുവരും പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. ഉടനെ യേശുക്രിസ്തു പറയാം, ജഡരക്തങ്ങളല്ല എന്റെ സ്വർഗസ്ഥനായ പിതാപത്ര വെളിപ്പെടുത്തുന്നതെന്നാണ് പറഞ്ഞത്. പത്രോച്ച നീ പറഞ്ഞ തെറ്റിപ്പോയി, ഞാനാണ് ഏകസത്യത്തെ. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, പകരം പറഞ്ഞത് നീ പറഞ്ഞത് ഡബിൾ ടിക് അടിച്ച പറയണം. നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല. ജഡരക്തങ്ങൾ വേറെ രീതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. ആ പിതാവിനെ യേശു ഏകസത്യ ദൈവം എന്ന് വിളിക്കുന്നത്. എന്റെ പിതാവത്രേ വെളിപ്പെടുത്തുന്നത് ആ ഭാഗം എടുത്ത് വായിച്ച് 16:16.
നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്.
അല്ലാതെ ഈ ഇദ്ദേഹം പറഞ്ഞ തെറ്റാണെന്നൊന്നും യേശു പറഞ്ഞില്ല. ഉള്ളത് ഉള്ളതുപോലെ നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ ഇവിടെ രണ്ട് വ്യൂ ആണ്. ഈ രണ്ട് വ്യൂ, ഒന്ന് രണ്ടും തെറ്റില്ല, ഒന്ന് ലിമിറ്റഡ് വ്യൂ ആണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഏക ദൈവം, അതൊരു ലിമിറ്റഡ് വ്യൂ ആണ്. ഓക്കെ, കാരണം നമ്മൾ ആ തേങ്ങയെ കാണുമ്പോ ദാ ആ കാണുന്ന പച്ചക്കളറുള്ള തേങ്ങയാണ്. യാതൊരു തെറ്റുമില്ല ഇത്. അങ്ങനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആരും നരകത്തിനൊന്നും പോകുന്നില്ല. ദാറ്റ് ഈസ് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ദൈവം വെളിപ്പെടുന്നത് പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1:26 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം തന്നെ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനുണ്ടാക്കാം. ദൈവം ആരോടാ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലായ ദൈവം സംസാരിക്കുന്നത് വേറെ. ഇതാ മെയിൻ ആയിട്ട് ഇങ്ങനെയായിരിക്കാം, പുത്രനോടും തന്റെ ആത്മാവിനോടും ആയിരിക്കാം. വീണ്ടും അതിന്റെ 3-ാം അധ്യായത്തിൽ മനുഷ്യർ വീണുപോയപ്പോ ദൈവം വീണ്ടും സംസാരിക്കുന്നുണ്ട്,
മനുഷ്യൻ നമ്മിൽ ഒരുവനെ പോലെ. അപ്പൊ നമ്മിൽ പലരുണ്ടെന്നാണ് അവിടെ പറയുന്നത്. നമ്മിൽ ഒരുവനെ പോലെ നന്മ തിരുമകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ആയി തീർന്നിരിക്കുന്നു. സമയമില്ലാത്തൊരു എടുത്ത് വായിക്കാം കേട്ടോ. ഓക്കെ, വായിക്കാനായിട്ടുള്ള ആത്മാവിന്റെ പ്രേരണ ഒന്ന് വായിച്ചാലോ. സോറി, ഉൽപ്പത്തി പുസ്തകം 1:26 5:26 വായിക്കും.
ദൈവം അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക.
ദൈവം ആരാണ് ഈ പറയണേ? ശ്രദ്ധിച്ചേ, ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇത് നമുക്ക് കൃഷ്ണ ക്ലിയർ ആയിട്ടൊന്നും അറിയത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. കൃഷ്ണ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് ബൈബിളിലൂടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാ. ഹല്ലേലൂയ. പിന്നെ മനുഷ്യനെ തന്റെ സാദൃശ്യം ഉണ്ടാക്കിയെങ്കിൽ അതേ സാദൃശ്യം നമ്മളെ നോക്കിയാൽ തന്നെ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ദൈവത്തിൽ എന്ന് പറയുന്നത് ആത്മാവെന്ന് മാത്രമേ കാണാനായിട്ട്. ഇനി ഇതാ ഉൽപ്പത്തി പുസ്തകം 3:10 അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിന് 22 വാക്യം വായിച്ച മനുഷ്യൻ പാപം ചെയ്ത് വീണതിന് ശേഷം പറയുന്ന കാര്യം.
ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു.
ഇവിടെ എഴുതിയിരിക്കുകയാണ് യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. എനിക്ക് മനസ്സിലായിരിക്കുന്നുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ബന്ധത്തിൽ ആ മൂന്ന് പേരോട് സംസാരിക്കുന്നു. ഒരു പക്ഷേ ചോദിക്കാതെ എങ്ങനെ മനസ്സിലായി? കാരണം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആ ഗ്രേറ്റ് കമ്മീഷൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ പ്രിയ സഹോദരങ്ങളെ അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ 18 വായിച്ച് 18 വായിച്ച് അവിടെ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു.
യേശു
അടുത്ത് ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ തനിക്ക് നൽകപ്പെട്ടതാണ്, പിതാവിന് നൽകപ്പെട്ടിരിക്കുന്നു. കാരണം പിതാവാണ് ഏക സത്യദൈവം, ആ സത്യദൈവത്തിന്റെ ഭാഗം തന്നെയാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അതിന്റെ അർത്ഥം ദൈവപ്രവൃത്തി മൂന്ന് പേരോട് നമ്മൾ ചേരുക എന്നുള്ളതാണ്. സ്നാനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു നാം ചേരുകയാണ് ചെയ്യുന്നത്. ചേരുക റോമലേഖനത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ സ്നാനത്തെ കുറിച്ച് തർക്കമുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതാ റോമലേഖനത്തിൽ കാണുമ്പോൾ ക്രിസ്തുവോട് ചേരുവാൻ സ്നാനപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ സ്നാനത്തിൽ നമ്മൾ ചേരും. ഇവിടെ പിതാവിന്റെ പ്രവൃത്തിയോട് പുത്രന്റെ പ്രവൃത്തിയോട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോട് നമ്മൾ ചേർന്ന് ഇതാ നമ്മൾ ദൈവവുമായി ഒന്നാകുകയാണ് ചെയ്യുന്നത്, ഒന്നായി തീരുകയാണ്. ഇതാണ് നമ്മുടെ തൂക്കുകെട്ട. ക്രിസ്തു പറഞ്ഞ ഈ വാക്കാണ് തൂക്കുകെട്ട. അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു എന്നുള്ളത് ഇതിന്റെ മുകളിലാണ് വരുന്നത്. അപ്പൊ ഇത് മാറരുത്, മൂലക്കല്ല് മാറരുത്. അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയാകും. പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ ഈ ഭാഗം എപ്പോഴും ശ്രദ്ധിച്ചാട്ടെ. ഇനി ഈ പിതാവുത്ര പരിശുദ്ധാത്മാവ് ഈ ഉൾത്തലത്തിലാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ നിന്ന് കർത്താവ് യേശു പറയാണ് ഇതിന്റെ ഉള്ളിൽ പിതാവായ ഏക സത്യ ദൈവമാണ് യഥാർത്ഥത്തിൽ ദൈവം. ക്രിസ്തുവും പരിശുദ്ധാത്മാവും ആ ദൈവത്തിന്റെ ഭാഗങ്ങളാണ്. എങ്ങനെ? നമ്മുടെ ഉള്ളിൽ ആത്മാവാണ് ദൈവപുത്രൻ, ദേഹിയും ശരീരവും ആ ആത്മാവിന്റെ ആ ദൈവപുത്രന്റെ ഭാഗങ്ങളാണ്. ദൈവം തന്റെ സാദൃശ്യത്തിലാണ് നമ്മളെയും ഉണ്ടാക്കിയത്. ഇനി നമ്മളിൽ ഈ ദൈവം പൂർണ്ണമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ വസിക്കാനും നമ്മളിൽ ജീവിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത്രേ നമ്മുടെ ഉള്ളിൽ ദൈവം തന്റെ ആലയം ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. അതത്രേ നമ്മളുടെ ഫ്രൈഡേ സന്ദേശം അല്ലെ, ആലയം ദൈവം നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കുന്നു ഇതിനെ കുറിച്ചൊരു ഐഡിയ അതിന് ഫുള്ളസ് ആയിട്ട് നിങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ലിമിറ്റഡ് വ്യൂ, പഴയ സൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ലിമിറ്റഡ് വ്യൂ, എന്നാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ഉള്ളിലാണ്, ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിന്റെ ഉള്ളിലാണ്. ഉള്ളിൽ നോക്കുമ്പോഴുള്ള വ്യൂ രണ്ടും രണ്ടാണ്. ഇവിടെ ആരും ആരെയും റിജക്ട് ചെയ്യുന്നില്ല, പകരം ഇതാ നമ്മുടെ കാഴ്ചപ്പാട്. ഭൂമിയിൽ നോക്കുമ്പോൾ നമ്മൾ കാര്യങ്ങളെ ആകാശം കാണുന്നത് പോലെയല്ല, ഒരു പ്ലെയിനിൽ ആകാശം ഒരു കാര്യം കാണും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെ കണ്ടാലും ഇതാ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിന് രക്ഷിതാവായി സ്വീകരിച്ച് പാപത്തോട് വേർപെട്ട് ജീവിക്കുന്ന വ്യക്തിയാണോ, നമ്മളുടെ രക്ഷ സ്വർഗരാജ്യം ഉറപ്പാണ്. എന്നാൽ പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഉറപ്പോ ഒന്നും ബൈബിൾ നമുക്ക് തരുന്നില്ല. എന്നാൽ ഇതാ ഉയരത്തിലേക്ക് ചെന്നിട്ട് നമ്മൾ ദൈവത്തെ ക്രിസ്തുവിലൂടെ അറിയാൻ തുടങ്ങിയാൽ നമ്മുടെ നിത്യജീവന്റെ അവസ്ഥ വർദ്ധിക്കാൻ തുടങ്ങും. 30 മേനി എന്നുള്ളത് 35, 40, 50, 60, 70, 80, 100 മേനി വരെ നമുക്ക് തേജസ് കൊയ്യുവാനായിട്ട് കഴിയും. അങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇതുകൊണ്ടാണ് കർത്താവായ യേശു യോഹന്നാൻ 17:3 പറഞ്ഞത്, ഏക സത്യ ദൈവമായ നിന്നെയും, എന്റെ യേശു ഒരിക്കലും നുണ പറയത്തില്ലാണ്ടോ, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോ ആ അറിവിൽ നമ്മൾ വർദ്ധിച്ചു വന്നാലോ നിത്യജീവന് നാം വർദ്ധിച്ച് ഹല്ലേലൂയ. അപ്രിയ സഹോദരങ്ങളെ, ഇവിടെ തർക്കിക്കാനൊന്നും ഞാനില്ല. ഇന്നും കാർക്കിലൊന്നും മനസ്സിലായില്ലയോ, ഇത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ ഒരിന്ത്യ ലേഖന 13-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യം, ഇപ്പോൾ നാം കണ്ണാടിയിലൂടെ കടമൊഴിയായി കാണും, അപ്പോഴോ പൂർണ്ണമായി അറിയും. അപ്പോ ഇനിയും നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിൽ മുട്ടുമടക്കുക, അല്ലെങ്കിൽ നമ്മുടെ പഴയ സന്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഗോഡ് സ്പിരിറ്റ് ഓപ്പറേഷൻ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ സന്ദേശങ്ങൾ ധാരാളമായി ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയാകും. അങ്ങനെ അത് നിലകൊള്ളുക, അത് വർദ്ധിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കും, ദൈവം നിങ്ങളെ വളർത്തും. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. കൂട്ടായിരിക്കും എന്നെ ഏൽപ്പിച്ചത് നിങ്ങളെ അറിയിച്ചിരുന്നു. പ്രൈസ് ജീസസ്. നമ്മളെ കണ്ണിലണയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വളരെ ചുരുക്കമായിട്ട് ദൈവസന്നിധി വിഷയത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രിയ ക്രിസ്ത്യ ബ്രദർ ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഇത് ഓൺലൈൻ പ്രെയർ ആണ്, ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഈ സന്ദേശത്തെ ഏറ്റെടുത്തു
നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു. വാത്സല്യ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച, അങ്ങയുടെ കരുണയ്ക്കായി, അങ്ങയുടെ കൃപയ്ക്കായി, അങ്ങയുടെ ആലോചനയ്ക്കായി, അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് കർത്താവേ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തലയോളം ഞങ്ങൾ വളരണമെന്ന് ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് സത്യവേദ പുസ്തകത്തിൽ അങ്ങയെക്കുറിച്ചും അങ്ങയുടെ പുത്രനെ കുറിച്ചും തന്നിരിക്കുന്നതായിരിക്കുന്ന സത്യങ്ങളെ അങ്ങയുടെ മകനിൽ കൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന അങ്ങയുടെ സ്നേഹത്തിനായി കരുതലിനായിട്ട് നന്ദിയോടെ സ്തുതി. ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു പിതാവേ, അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തന്നാട്ടെ. കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി ഞങ്ങൾ ആ ഉയരത്തിലുള്ളത് ചിന്തിച്ച് കർത്താവെ ഞങ്ങളെ കുറിച്ചിട്ടുള്ള ആ ശരിയായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുവാൻ ഞങ്ങളെ ആത്മാവിനാൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇന്നും ഈ രാത്രികാലം കേട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളെല്ലാം ബലഹീനരാണ്, എങ്കിലും ഞങ്ങളെ ബലവാനാക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് അപ്പ. അപ്പ ഞങ്ങളെ സഹായിക്കണം, അങ്ങല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമ്പൂർണമായിട്ട് അങ്ങയിൽ ശരണപ്പെടുകയാണ്, ഏൽപ്പിക്കുകയാണ്. കർത്താവെ ഞങ്ങൾ സറണ്ടർ ആകുകയാണ്. ഞങ്ങളെ പഠിപ്പിച്ച് കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഭൂമിയിൽ ഞങ്ങൾ വെളിപ്പെടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ഈ യാചന അങ്ങ് സ്വർഗം ശ്രദ്ധിച്ചിരിക്കാൻ നന്ദിയുടെ സ്തോത്രം. സകല മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ യാചിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.
ആമേൻ. ആമേൻ. ആമേൻ. സ്വർഗീയ പിതാവിന്റെ വചനത്തിനായി നന്ദി. ഈ ചിഹ്നത്തെ അത് ഉൾക്കൊണ്ട് അത് ജീവിപ്പാൻ ഓരോരുത്തരെ അങ്ങ് സഹായിച്ചാട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. 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 പ്രിയരെ, കർത്താവത്തോളം നമ്മൾ സഹായിച്ചുള്ളൂ. കേട്ട വചനം അങ്ങനെ തന്നെയോന്ന് വിശുദ്ധ വേദപുസ്തകം ഉറപ്പിക്കുക. അങ്ങനെയെങ്കിൽ അതിൽ ജീവിക്കുക. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ശ്വാസം അവസാനിക്കും. ആ സമയത്ത് നമ്മൾ വചനത്തിൽ നിലകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് നിത്യമായ തേജസ്സിൽ വസിക്കുവാൻ കഴിയും. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. എല്ലാ കഷ്ടതയിൽ നിന്നും, എല്ലാ വിഷയത്തിൽ നിന്നും, എല്ലാ ദുഷ്ടന്റെ പിടിയിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കുവാനും ജയത്തോടെ കർത്താവിനിഷ്ടം ചെയ്യുവാനും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.